ഞാൻ നിനക്ക് 10 പുത്രന്മാരെക്കാൾ നന്നല്ലോ എന്ന് പറഞ്ഞു. അവർ ശീലോവിൽ വെച്ച് തിന്നുകയും കുടിക്കുകയും ചെയ്ത ശേഷം ഹന്നാ എഴുന്നേറ്റ് പോയി. പുരോഹിതനായ ഏലിയഹോയുടെ മന്ദിരത്തിന്റെ വാതുക്കൽ ആസനത്തിൽ ഇരിക്കുകയായിരുന്നു. അവൾ മനോവ്യസനത്തോടെ യഹോവയുടെ പ്രാർത്ഥിച്ചു, വളരെ കരഞ്ഞു. അവൾ ഒരു നേരത്തെ നടന്നു, സൈന്യങ്ങളുടെ യഹോവയെ അടിയന്റെ സങ്കടം നോക്കി അടിയനെ ഓർക്കുകയും അടിയനെ മറക്കാതെ ഒരു പുരുഷ സന്താനത്തെ നൽകുകയും ചെയ്താൽ അടിയൻ അവനെ അവന്റെ ജീവപര്യന്തം യഹോവയ്ക്ക് കൊടുക്കും, അവന്റെ തലയിൽ ക്ഷൗരക്കത്തിൽ ഒഴുകയുമില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ അവൾ യഹോവയുടെ സന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏലി അവളുടെ വായെ സൂക്ഷിച്ചു നോക്കി. ഹന്നാ ഹൃദയം കൊണ്ട് സംസാരിച്ചതിനാൽ അവളുടെ അനങ്ങാതില്ലാതെ ശബ്ദം കേൾപ്പാനില്ലായിരുന്നു. ആകയാൽ അവൾക്ക് ലഹരി പിടിച്ചിരിക്കുന്നു എന്ന് ഏലിക്ക് തോന്നിപ്പോയി. ഏലി അവളോട്, നീ എത്രത്തോളം ലഹരി പിടിച്ചിരിക്കും, നിന്റെ വീഞ്ഞിറങ്ങട്ടെ എന്ന് പറഞ്ഞു. അതിനെ ഹന്നാ ഉത്തരം പറഞ്ഞത് അങ്ങനെയല്ല യജമാനെ, ഞാൻ മനസ്സോ മനോഹരമുള്ള ഒരു സ്ത്രീ, ഞാൻ വീഞ്ഞോ മദ്യമോ കുടിച്ചിട്ടില്ല. യഹോവയുടെ സന്നിധിയിൽ എന്റെ ഹൃദയം പകരുകയത്രേ ചെയ്തത്. അടിയനെ ഒരു നിരസ്ത്രീയായി വിചാരിക്കരുതേ. അടിയൻ സങ്കടത്തിന്റെയും വ്യസനത്തിന്റെയും ആധിക്യം കൊണ്ടാകുന്നു സംസാരിച്ചത്. അതിനെ ഏലി സമാധാനത്തോടെ പൊയ്ക്കൊള്ളുക. ഇസ്രായേലിന്റെ ദൈവത്തോട് നീ കഴിച്ച അപേക്ഷ അവൻ നിനക്ക് നൽകുമാറാകട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. അടിയന് തൃക്കണ്ണിൽ കൃപ ലഭിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞ് സ്ത്രീ തന്റെ വഴിക്ക് പോയി. ഭക്ഷണം കഴിച്ചു, അവളുടെ മുഖം പിന്നെ വാടിയതുമില്ല. അനന്തരം അവർ അധികാലത്തെ എഴുന്നേറ്റ് യഹോവയുടെ സന്നിധിയിൽ നമസ്കരിച്ച ശേഷം രാമയിൽ തങ്ങളുടെ വീട്ടിലേക്ക് പോയി. എന്നാൽ എൽഖാനാഥിന്റെ ഭാര്യയായ അമ്മയെ പരിഗ്രഹിച്ചു. യഹോവ അവളെ ഓർത്തു. കഴിഞ്ഞിട്ട് ഹന്നാ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു. ഞാൻ അവനെ യഹോവയോട് അപേക്ഷിച്ചു വാങ്ങി എന്ന് പറഞ്ഞു. അവന് ശമുവേലെന്ന് പേരിട്ടു. പിന്നെ എൽഖാനാ എന്ന പുരുഷനും അവന്റെ കുടുംബമൊക്കെയും യഹോവയ്ക്ക് വർഷാന്തരയാകും നേർച്ചയും കഴിപ്പാൻ പോയി. എന്നാൽ ഹന്നാ കൂടെ പോയില്ല. അവൾ ഭർത്താവിനോട് ശിശുവിന്റെ മറുപടി മാറട്ടെ, പിന്നെ അവൻ യഹോവയുടെ സന്നിധിയിൽ ചെന്ന് അവിടെ എന്നും പാർക്കേണ്ടതിന് ഞാൻ അവനെയും കൊണ്ട് പോരാം എന്ന് പറഞ്ഞു. അവളുടെ ഭർത്താവ് എൽഖാനാ അവളോട്, നിന്റെ ഇഷ്ടം പോലെ ആകട്ടെ, അവന്റെ മുലുകൂടി മാറും വരെ താമസിക്ക, യഹോവ തന്റെ വചനം നിവർത്തിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അവൾ വീട്ടിൽ താമസിച്ച് മുലുകൂടി മാറും വരെ മകന് മുല ഉടുത്തു. അവന്റെ മുലുകൂടി മാറിയ ശേഷം അവൾ 3 വയസ്സ് പ്രായമുള്ള ഒരു കാളയും ഒരു പറമാവും ഒരു ഗുരുതിരിഞ്ഞുമായി അവനെ ശീലോവിൽ യഹോവയുടെ ആലയത്തിലേക്ക് കൊണ്ടുവരുന്നു. ബാലനോ ചെറുപ്പമായിരുന്നു. അവൻ അവർ കാളയെ അറുത്തിട്ട് ബാലനെ ഏലിയുടെ അടുക്കൽ കൊണ്ടുവരുന്നു. അവൾ അവനോട് പറഞ്ഞത്, യജമാനെ, യജമാനാണ് യഹോവയോട് പ്രാർത്ഥിച്ചത് കൊണ്ട് ഇവിടെ സമീപത്ത് നിന്നിരുന്ന സ്ത്രീ ഞാനാകുന്നു. ഈ ബാലനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ യഹോവയോട് കഴിച്ച അപേക്ഷ യഹോവ എനിക്ക് നൽകിയിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ അവനെ യഹോവയ്ക്ക് നിവേദിച്ചിരിക്കുന്നു. അവൻ ജീവപര്യന്തം യഹോവയ്ക്ക് നിവേദിതനായിരിക്കും. അവർ അവിടെ യഹോവയെ നമസ്കരിച്ചു. അനന്തര ഹന്നാ പ്രാർത്ഥിച്ചു പറഞ്ഞത് എന്തെന്നാൽ, എന്റെ ഹൃദയം യഹോവയിൽ ആനന്ദിക്കുന്നു, എന്റെ കൊമ്പ് യഹോവയാൽ ഉയർന്നിരിക്കുന്നു, എന്റെ വായ ശത്രുക്കളുടെ നേരെ വിശാലമാകുന്നു, നിന്റെ രക്ഷയിൽ ഞാൻ സന്തോഷിക്കുന്നു. യഹോവയെ പോലെ പരിശുദ്ധനില്ല, നീ എല്ലാ ദൂരത്തിനുമില്ലല്ലോ, നമ്മുടെ ദൈവത്തെ പോലെ ഒരു പാറയുമില്ല. ഡംബിച്ച് ഡംബിച്ച് ഇനി സംസാരിക്കരുത്, നിങ്ങളുടെ വായിൽ നിന്ന് അഹങ്കാരം പുറപ്പെടരുത്. യഹോവ ജ്ഞാനമുള്ള ദൈവം, അവൻ പ്രവൃത്തികളെ തൂക്കി നോക്കുന്നു, വീരന്മാരുടെ വില്ലൊടിച്ച് ഓടിഞ്ഞു പോകുന്നു. ഇടവരെയോ ബലം ധരിക്കുന്നു, സമ്പന്നർ ആഹാരത്തിനായി കൂലിക്ക് നൽകുന്നു, വിശന്നവർ വിശ്രമം പ്രാപിക്കുന്നു, മറ്റേഴ് പ്രസവിക്കുന്നു, പുത്രസമ്പന്നയോ ക്ഷയിച്ചു പോകുന്നു. യഹോവ കൊല്ലുകയും ജീവിപ്പിക്കുകയും ചെയ്യുന്നു, പാതാളത്തിലിറക്കുകയും ഉദ്ധരിക്കുകയും ചെയ്യുന്നു. യഹോവ ദാരിദ്ര്യ ഐശ്വര്യവും നൽകുന്നു, അവൻ താഴ്ചയും വൃദ്ധിയും ചെയ്യുന്നു. അവൻ ദരിദ്രനെ പൊടിയിൽ നിന്ന് ഉയർത്തുന്നു, അഗതിയെ കുപ്പയിലിനെ ഉയർത്തുന്നു. പ്രഭുക്കന്മാരോട് ഇരിക്കുവാനും മഹിമാസനം അവകാശമായി നൽകുവാനും തന്നെ ഭൂതലങ്ങൾ യഹോവയ്ക്കുള്ളവ ഭൂമണ്ഡലത്തെ അവയുടെ മേൽ വെച്ചിരിക്കുന്നു. തന്റെ വിശുദ്ധന്മാരുടെ കാലുകളെ അവൻ കാക്കുന്നു. ദുഷ്ടന്മാർ അന്ധകാരത്തിൽ മിണ്ടാതെയാകുന്നു. പ്രസക്തിയിൽ ഒരുത്തനം ജയിക്കുകയില്ല. യഹോവയോട് എതിർക്കുന്നവൻ തകർന്നു പോകുന്നു. അവൻ ആകാശത്തിൽ നിന്ന് അവരുടെ മേൽ കിഴിവെട്ടിക്കുന്നു. യഹോവ സൂഹീവാസികളെ ഇരിക്കുന്നു, തന്റെ രാജാവിന് ശക്തി കൊടുക്കുന്നു, തന്റെ അഭിഷേകത്തിന്റെ കൊമ്പ് ഉയർത്തുന്നു. പിന്നെ എൽഖാനാ രാമയിൽ തന്റെ വീട്ടിലേക്ക് പോയി. ബാലൻ പുരോഹിതനായ ഏലിയുടെ മുമ്പിൽ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു പോന്നു. എന്നാൽ ഏലിയുടെ പുത്രന്മാർ നീചന്മാരും യഹോവയെ ഓർക്കാത്തവരും ആയിരുന്നു. ഈ പുരോഹിതന്മാർ ജനത്തോട് ആചരിച്ച വിധം എങ്ങനെയെന്നാൽ, വല്ലവനും ഒരു യാഗം കഴിക്കുമ്പോൾ മാംസം വേദിക്കുന്ന സമയത്ത് പുരോഹിതന്റെ ബാല്യക്കാർ കയ്യിൽ മുപ്പല്ലിയുമായി വന്ന് കലത്തിലോ ഉരുളിയിലോ പുട്ടകത്തിലോ ചട്ടിയിലോ ചുറ്റും മുപ്പല്ലിയിൽ പിടിച്ചു നോക്കുകയും പുരോഹിതനെടുത്തുകൊള്ളും. ശീലോവിൽ വരുന്ന എല്ലാ ഇസ്രായേലരോടും അവർ അങ്ങനെ ചെയ്യും. മേധസ് ധരിക്കും മുമ്പേ പുരോഹിതന്റെ ബാല്യക്കാരൻ വന്ന് യാഗം കഴിക്കുന്നവനോട് പുരോഹിതനെ വെറുപ്പാൻ മാംസം തരിക, പംശമാസമല്ലാതെ വേവിച്ചതേവൻ വാങ്ങിയില്ല എന്ന് പറയും. മേധസ് ലഭിച്ചു കഴിയട്ടെ, അതിനുശേഷം നീ ആഗ്രഹിക്കുന്നതോളം എടുത്തുകൊള്ളുക എന്ന് അവനോട് പറഞ്ഞാൽ അവൻ അവനോട് അല്ല ഇപ്പോൾ തന്നെ തരണം അല്ലെങ്കിൽ ഞാൻ ബലാത്കാരണ എടുക്കും എന്ന് പറയും. ഇങ്ങനെ ആ യൗവനക്കാർ യഹോവയുടെ വഴിപാട് നിന്ദിച്ചത് കൊണ്ട് അവരുടെ ഭാവം യഹോവയുടെ സന്നിധിയിൽ ഏറ്റവും വലുതായിരുന്നു. ശമൂവേൽ എന്ന ബാലനോ പഞ്ഞിനൂൽ കൊണ്ടുള്ള അങ്കി ധരിച്ചു യഹോവയുടെ സന്നിധിയിൽ ശുശ്രൂഷ ചെയ്തു പോന്നു. അവന്റെ അമ്മ ആണ്ടുതോറും ഒരു ഇഞ്ഞിരി അങ്കി ഉണ്ടാക്കി തന്റെ ഭർത്താവിനോടുകൂടെ വർഷാന്തര യാഗം കഴിപ്പാൻ വരുമ്പോൾ അവന് കൊണ്ടുവന്ന് കൊടുക്കും. എന്നാൽ ഏലിയേൽക്കാനെയും അവന്റെ ഭാര്യയെയും അനുഗ്രഹിച്ചു, ഈ സ്ത്രീ യഹോവയ്ക്ക് കഴിച്ച നിവേദ്യത്തിൽ പകരം യഹോവ അവളിൽ നിന്ന് നിനക്ക് സന്തതിയെ നൽകുമാറാകട്ടെ എന്ന് പറഞ്ഞു. പിന്നെ അവർ തങ്ങളുടെ വീട്ടിലേക്ക് പോയി. യഹോവ ഹന്നയെ കടാക്ഷിച്ചു. അവൾ ഗർഭം ധരിച്ച് മൂന്ന് പുത്രന്മാരെയും രണ്ട് പുത്രിമാരെയും പ്രസവിച്ചു. ശമൂവേൽ ബാലനോ യഹോവയുടെ സന്നിധിയിൽ വളർന്നു വന്നു. ഏലി വൃദ്ധനായ അവന്റെ പുത്രന്മാർ എല്ലാ ഇസ്രായേലിനോടും ചെയ്തു നോക്കിയും സമാഗമന കൂടാരത്തിന്റെ വാതിക്കൽ സേവ ചെയ്യുന്ന സ്ത്രീകളോടുകൂടെ ശയിക്കുന്നതും അവൻ കേട്ടു. അവൻ അവരോട് നിങ്ങൾ ഈ വക ചെയ്യുന്നത് എന്ത്? നിങ്ങളുടെ ദുഷ്പ്രവൃത്തികളെ കുറിച്ച് ജനമുഖിയും പറഞ്ഞ് ഞാൻ കേൾക്കുന്നു. അങ്ങനെയരുത് എന്റെ മക്കളെ, യഹോവയുടെ ജനം നിങ്ങളെ കുറിച്ച് പരത്തുന്നതായി ഞാൻ കേൾക്കുന്ന കേൾവി നന്നല്ല. മനുഷ്യൻ മനുഷ്യനോട് പാപം ചെയ്താൽ അവന് വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കാം, മനുഷ്യൻ യഹോവയോട് പാപം ചെയ്താലോ അവന് വേണ്ടി ആർ അപേക്ഷിക്കും എന്ന് പറഞ്ഞു. എങ്കിലും അവരെ കൊല്ലുവാൻ യഹോവ നിശ്ചയിച്ചത് കൊണ്ട് അവർ അപ്പന്റെ വാക്കുകൂട്ടാകുകയില്ല. ശമൂവേൽ ബാലനോ വളരും തോറും യഹോവയ്ക്കും മനുഷ്യർക്കും പ്രതിയുള്ളവനായി വളർന്നു. അനന്തരം ഒരു ദൈവപുത്രൻ ഏലിയുടെ അടുക്കൽ വന്ന് അവനോട് പറഞ്ഞത്, യഹോവായ പ്രകാരം അരുളി ചെയ്യുന്നു, നിന്റെ പിതൃഭവനം ഇസ്രയേലിൽ ഫറവോന്റെ അടിമകളായിരുന്നപ്പോൾ ഞാൻ അവർക്ക് പിടിപ്പെട്ട് നിശ്ചയം എന്റെ യാഗപീഠത്തിന്മേൽ കയറുവാനും രൂപം കാട്ടുവാനും എന്റെ സന്ധിയിൽ എപ്പോഴും ധരിപ്പാനും ഞാൻ അവനെ ഇസ്രായേലിന്റെ സകല ഗോത്രത്തിൽ നിന്നും എനിക്ക് പുരോഹിതനായി തെരഞ്ഞെടുത്തു. ഇസ്രായേൽ മക്കളുടെ സകല ദഹനയാഗങ്ങളുടെയും ഞാൻ നിന്റെ പിതൃഭവനത്തിൽ നിന്ന് കൊടുത്തു. തിരുനിവാസത്തിൽ അർപ്പിപ്പാൻ ഞാൻ കൽപ്പിച്ചിട്ടുള്ള എന്റെ യാഗവും വഴിപാടും നിങ്ങൾ ചവിട്ടുകയും എന്റെ ജനമായ ഇസ്രായേലിന്റെ എല്ലാ വഴിപാടുകളിലും പ്രധാന ഭാഗം കൊണ്ട് നിങ്ങളെ തന്നെ കൊഴുപ്പിപ്പാൻ തക്കവണ്ണം നീ നിന്റെ പുത്രന്മാരെ എന്നേക്കാൾ ബഹുമാനിക്കുകയും ചെയ്തതെന്ത്? ആകയാൽ ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിന്റെ ഭവനവും നിന്റെ പിതൃഭവനവും എന്റെ സന്നിധിയിൽ നിത്യം പരിചരിക്കുമെന്ന് ഞാൻ കൽപ്പിച്ചിരുന്നു. നിശ്ചയം ഇപ്പോഴോ യഹോവ അരുളി ചെയ്യുന്നത് അങ്ങനെ ഒരിക്കലും ആകെയില്ല. എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും, എന്നെ നിന്ദിക്കുന്നവർ നിന്ദിതരാകും. നിന്റെ ഭവനത്തിൽ ഒരു വൃദ്ധനും ഉണ്ടാകാതെ വണ്ണം ഞാൻ നിന്റെ ഭുജവും നിന്റെ പിതൃഭവനത്തിന്റെ ഭുജവും തകർത്ത് കളയുന്ന നാൾ ഇതാ വരുന്നു. ഇസ്രായേലിൽ ഇരുത്താനുള്ള എല്ലാ നന്മകളുടെയും മധ്യേ നീ തിരുനിവാസത്തിൽ ഒരു പ്രതിയോഗിയെ കാണും. നിന്റെ ഭവനത്തിൽ ഒരു നാളും ഒരു വൃദ്ധൻ ഉണ്ടാകുകയില്ല. നിന്റെ കണ്ണിൽ ക്ഷയിപ്പാൻ നിന്റെ ഹൃദയം വ്യസനിപ്പാനും ഞാൻ നിന്റെ ഭവനത്തിൽ വൃദ്ധനെ എന്റെ യാഗപീഠത്തിൽ നിന്ന് ഛേദിച്ചു കളയാതെ വച്ചേക്കും. നിന്റെ ഭവനത്തിലെ സ്ഥാനവും നിന്റെ രണ്ട് പുത്രന്മാരായ സ്വപ്നിക്കും ഫിനഹാസിനും കുളിപ്പാനിരിക്കുന്നത് നിനക്കൊരടയാളമാകുന്നു. അവർ ഇരുവരും ഒരു ദിവസത്തിൽ തന്നെ മരിക്കും. എന്നാൽ എന്റെ പ്രസാദവും ഹിതവും അനുഷ്ഠിക്കുന്ന ഒരു വിശ്വസ്ത പുരോഹിതനെ ഞാൻ എനിക്ക് എഴുന്നേൽപ്പിക്കും. അവന് ഞാൻ സ്ഥിരമായ ഒരു ഭവനം പണിയും. അവൻ എന്റെ അപേക്ഷത്തിന്റെ മുമ്പാകെ നിത്യം പരിചരിക്കും. നിന്റെ ഭവനത്തിൽ ശേഷിച്ചിരിക്കുന്നവനെല്ലാം അവന്റെ അടുക്കൽ വന്ന് ഒരു വെള്ളിക്കാശിനും ഉറപ്പത്തിനുമായിട്ട് അവനെ കുമ്പിടും. ഒരു കഷണം അപ്പം തിന്മാൻ ഇടവരേണ്ടതിന് എന്നെ ഒരു പുരോഹിതന്റെ വേലക്കാരനാക്കണമേ എന്നപേക്ഷിക്കും. ശമൂവേൽ ബാലൻ എന്നോട് മുമ്പാകെ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു പോന്നു. ആ കാലത്ത് യഹോവയുടെ വചനം ദുർലഭമായിരുന്നു, ദർശനമേറെയില്ലായിരുന്നു. ആ കാലത്ത് ഒരിക്കലേലി തന്റെ സ്ഥലത്ത് കിടന്നുറങ്ങി കാണുവാൻ മഹിയാതെ വന്ന അവന്റെ കണ്ണ് മങ്ങിത്തുടങ്ങിയിരുന്നു. ശമൂവേൽ ദൈവത്തിന്റെ പെട്ടകമിരിക്കുന്ന യഹോവയുടെ മന്ദിരത്തിൽ ദൈവത്തിന്റെ വിളക്ക് കിടുന്നതിന് മുമ്പേ ചെന്ന് കിടന്നു. യഹോവ ശമൂവേലിനെ വിളിച്ച് അടിയൻ എന്നവൻ വിളി കേട്ട് ഏലിയുടെ അടുക്കൽ ഓടിച്ചെന്നു. അടിയൻ ഇതാ എന്നെ വിളിച്ചുവല്ലോ എന്ന് പറഞ്ഞു. ഞാൻ വിളിച്ചില്ല, പോയി കിടന്നുകൊള്ളുക എന്ന് അവൻ പറഞ്ഞു. അവൻ പോയി കിടന്നു. യഹോവിനെയും ശമൂവേലെ അടിയനെ വിളിച്ചു. ശമുവേലിനെ എലിയുടെ അടുക്കൽ ചെന്നു, അടിയൻ ഇതാ എന്നെ വിളിച്ചുവല്ലോ എന്ന് പറഞ്ഞു. ഞാൻ വിളിച്ചില്ല മകനെ, പോയി കിടന്നുകൊള്ളുക എന്ന് അവൻ പറഞ്ഞു. ശമുവേൽ അന്നുവരെ യഹോവയെ അറിഞ്ഞില്ല, യഹോവയുടെ വചനം അവന് അന്നുവരെ വെളിപ്പെട്ടതുമില്ല. യഹോവ ശമുവേലിനെ മൂന്നാം പ്രാവശ്യം വിളിച്ചു. അവൻ എഴുന്നേറ്റ് എലിയുടെ അടുക്കൽ ചെന്നു, അടിയൻ ഇതാ എന്നെ വിളിച്ചുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവയായിരുന്നു ബാലനെ വിളിച്ചതെന്ന് എലിക്ക് മനസ്സിലായി. എലി ശമുവേലിനോട് പോയി കിടന്നുകൊള്ളുക, ഇനിയും നിന്നെ വിളിച്ചാൽ യഹോവയെ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്ന് പറഞ്ഞു കൊള്ളണം എന്ന് പറഞ്ഞു. അങ്ങനെ ശമുവേൽ തന്റെ സ്ഥലത്ത് ചെന്ന് കിടന്നു. അപ്പോൾ യഹോവ വന്ന് നിന്ന് മുമ്പിലത്തെ പോലെ ശമുവേലെ ശമുവേലെ എന്ന് വിളിച്ചു. അതിനെ ശമുവേൽ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്ന് പറഞ്ഞു. യഹോവ ശമുവേലിനോട് അരുളി ചെയ്തത്, ഇതാ ഞാൻ ഇസ്രായേലിൽ ഒരു കാര്യം ചെയ്യും, അത് കേൾക്കുന്നവന്റെ ജീവി രണ്ടും മുഴങ്ങും. ഞാൻ എലിയുടെ ഭവനത്തെ കുറിച്ച് അരുളി ചെയ്തതൊക്കെയും ഞാനന്ന് അവന്റെ മേൽ ആദ്യം നിവർത്തിക്കും. അവന്റെ പുത്രന്മാർ ദൈവദൂഷണം പറയുന്ന കൃത്യം അവൻ അറിഞ്ഞിട്ടും അവരെ ശാസിച്ച മുട്ടായിക കൊണ്ട് ഞാൻ എന്റെ ഭവനത്തിന് എന്നേക്കും ശിക്ഷ വിധിക്കും എന്ന് ഞാൻ അവനോട് കൽപ്പിച്ചിരിക്കുന്നു. എലിയുടെ ഭവനത്തിന്റെ അകൃത്യത്തിന് യാഗത്താലും വഴിപാടിനാലും ഒഴിവാലും പരിഹാരം വരികയില്ല എന്ന് ഞാൻ എലിയുടെ ഭവനത്തോട് സത്യം ചെയ്തിരിക്കുന്നു. പിന്നെ ശമുവേൽ രാവിലെ വരെ കിടന്നുറങ്ങി. രാവിലെ യഹോവയുടെ ആലയത്തിന്റെ വാതിൽക്കളെ തുറന്നു. എന്നാൽ ഈ ദർശനം എലി അറിയിപ്പാൻ ശമുവേൽ ശങ്കിച്ചു. എലി ശമുവേലിനെ വിളിച്ച് ശമുവേലെ മകനെ എന്ന് പറഞ്ഞു. അടിയനിതാ എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ അവൻ, നിനക്കുണ്ടായുള്ളപ്പാട് എന്ത്? എന്നെയൊന്നും മറക്കരുതേ എന്ന് നിന്നോട് അരുളി ചെയ്ത സകലത്തിലും ഒരു വാക്കെങ്കിലും മറച്ചാൽ ദൈവം നിന്നോട് തക്കവണ്ണം അധികവും ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ശമുവേൽ സകലവും അവനെ അറിയിച്ചു, ഒന്നും മറച്ചില്ല എന്നാറെ, അവനെ യഹോവയല്ലോ തന്റെ ഇഷ്ടം പോലെ ചെയ്യട്ടെ എന്ന് പറഞ്ഞു. എന്നാൽ ശമുവേൽ വളർന്നു, യഹോവ അവനോടുകൂടെ ഉണ്ടായിരുന്നു. അവന്റെ വചനങ്ങളിൽ ഒന്നും നിഷ്ഫലമാകുവാനിട വരുത്തിയതുമില്ല. ദാൻ മുതൽ ബേർശേബേ വരെ ഉള്ള ഇസ്രായേലിലൊക്കെയും ശമുവേൽ യഹോവയുടെ വിശ്വസ്ത പ്രവാചകൻ എന്ന് ഗ്രഹിച്ചു. അങ്ങനെ യഹോവ ശീലോവിൽ വെച്ച് ശമുവേലിന് യഹോവയുടെ വചനത്താൽ വെളിപ്പെട്ട ശേഷം യഹോവ വീണ്ടും വീണ്ടും ശീലോവിൽ വന്ന് പ്രത്യക്ഷനായി. ശമുവേലിന്റെ വചനം എല്ലാ ഇസ്രായേലിനും വന്നിട്ട് ഇസ്രായേൽ ഫിലിസ്ത്യരുടെ നേരെ യുദ്ധത്തിന് പുറപ്പെട്ടു. ഏബേൻ ഗസ്സനരയെ പാളയമിറങ്ങി, ഫിലിസ്ത്യർ അഫേക്കിലും പാളയമിറങ്ങി. ഫിലിസ്ത്യർ ഇസ്രായേലിന്റെ നേരെ നേരുന്നു. പട പരന്നപ്പോൾ ഇസ്രായേൽ ഫിലിസ്ത്യരോട് തോറ്റുപോയി. സൈന്യത്തിൽ ഏകദേശം 4000 പേരെ അവർ പോർക്കളത്തിൽ വെച്ച് സംഹരിച്ചു. പടജനം പാളയത്തിൽ വന്നാറേ ഇസ്രായേൽ മൂപ്പന്മാർ, ഇന്ന് യഹോവ നമ്മെ ഫിലിസ്ത്യരോട് തോൽക്കുമാറാക്കിയത് എന്ത്? നാം ശീലോവിൽ നിന്ന് യഹോവയുടെ നിയമപ്പെട്ടകം നമ്മുടെ അടുക്കൽ വരുത്തുക, അത് നമ്മുടെ ഇടയിൽ വന്നാൽ നമ്മെ നമ്മുടെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ജനം ശീലോവിലേക്ക് അളയിച്ചു. അവർ ചെരുവുകളുടെ മധ്യാധിവസിക്കുന്നവനായ സൈന്യങ്ങളുടെ യഹോവയുടെ നിയമപ്പെട്ടകം അവിടെ നിന്ന് കൊണ്ടുവന്നു. എലിയുടെ രണ്ട് പുത്രന്മാരായ ഹൊഫ്നിയും ഫീനെഹാസും ദൈവത്തിന്റെ നിയമപ്പെട്ടകത്തോടുകൂടെ ഉണ്ടായിരുന്നു. യഹോവയുടെ നിയമപ്പെട്ടം പാളയത്തിലെത്തിയപ്പോൾ ഭൂമി കുറുമണ്ണം. ഇസ്രായേലെല്ലാം ഉച്ചത്തിൽ ആർപ്പിട്ടു. ഫിലിസ്ത്യർ ആർപ്പിന്റെ ഒച്ച കേട്ടു. എബ്രായരുടെ പാളയത്തിൽ ഈ വലിയ ആർപ്പിന്റെ കാരണം എന്ത് എന്ന് അന്വേഷിച്ചു. യഹോവയുടെ പെട്ടകം പാളയത്തിൽ വന്നിരിക്കുന്നു എന്ന് ഗ്രഹിച്ച് ദൈവം പാളയത്തിൽ വന്നിരിക്കുന്നു എന്ന് ഫിലിസ്ത്യർ പറഞ്ഞ് ഭയപ്പെട്ടു. നമുക്ക് അയ്യോ കഷ്ടം, ഇങ്ങനെ ഒരു കാര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. നമുക്ക് അയ്യോ കഷ്ടം, ശക്തിയുള്ള ഈ ദൈവത്തിന്റെ കയ്യിൽ നിന്ന് നമ്മെ ആർ രക്ഷിക്കും? മിസ്രയീമരെ മരുഭൂമിയിൽ സകലവാദങ്ങളാലും ബാധിച്ച ദൈവം ഇത് തന്നെ. ഫിലിസ്ത്യരെ ധൈര്യം പൂണ്ട് പുരുഷത്വം കാണിപ്പീൻ. എബ്രായർ നിങ്ങൾക്ക് ദാസന്മാരായിരുന്നത് പോലെ നിങ്ങൾ അവർക്കാകരുത്. പുരുഷത്വം കാണിച്ച് പൊരുതിവീൻ എന്ന് പറഞ്ഞു. അങ്ങനെ ഫിലിസ്ത്യർ പട തുടങ്ങിയപ്പോൾ ഇസ്രായേൽ തോറ്റു. ഓരോരുത്തൻ താജാന്റെ വീട്ടിലേക്ക് ഓടി. ഇസ്രായേൽ 30,000 കാളാൽ വീണു പോകാത്തോളം ഒരു മഹാസംഹാരം ഉണ്ടായി. ദൈവത്തിന്റെ പെട്ടകം പിടിപെട്ടു. ഏലിയുടെ രണ്ട് പുത്രന്മാരായ ഹൊഫ്നിയും ഫീനെഹാസും പെട്ടുപോയി. പോർക്കളത്തിൽ നിന്നൊരു ബെന്യാമീൻ വസ്ത്രം കീറിയും തലയിൽ പുഴിയും വരിയിട്ട് കൊണ്ട് ഓടിയെന്ന് തന്റെ ശീലോവിൽ വന്നു. അവൻ വരുമ്പോൾ ഏലി നോക്കിക്കൊണ്ട് വഴിയരികെ തന്റെ ആസനത്തിൽ ഇരിക്കുകയായിരുന്നു. ദൈവത്തിന്റെ പെട്ടകത്തെ കുറിച്ച് അവന്റെ ഹൃദയം വ്യാകുലപ്പെട്ടിരുന്നു. ആ മനുഷ്യൻ പട്ടണത്തിലെത്തി വസ്തു പറഞ്ഞപ്പോൾ പട്ടണത്തിലെല്ലാം നിലവിളിയായി. ഏലി നിലവിളി കേട്ടപ്പോൾ ഈ ആരോഗ്യത്തെ എന്ന് ചോദിച്ചു. ആ മനുഷ്യൻ ബന്ധപ്പെട്ടു വന്ന ഏലിയോട് അറിയിച്ചു. എലിയോ 98 വയസ്സ് ഉള്ളവനും കാൺമാൻ മഹിയാതെ വണ്ണം കണ്ണ മങ്ങിയവനുമായിരുന്നു. ആ മനുഷ്യൻ, എലിയോടെ ഞാൻ പോർക്കളത്തിൽ നിന്ന് വന്നവനാകുന്നു, ഇന്ന് തന്നെ ഞാൻ പോർക്കളത്തിൽ നിന്ന് ഓടിപ്പോന്നു എന്ന് പറഞ്ഞു. വർത്തമാനം എന്താകുന്നു മകനെ എന്ന് അവൻ ചോദിച്ചു. അതിന് ആ ദൂതൻ, ഇസ്രായേൽ ഫിലിസ്ത്യരുടെ മുമ്പിൽ തോറ്റോടി. ജനത്തിൽ ഒരു മഹാസംഹാരമുണ്ടായി. നിന്റെ വസപുത്രന്മാരായ ഹൊഫ്നിയും ഫിനഹാസും പെട്ടുപോയി, ദൈവത്തിന്റെ പെട്ടകം പിടിപെട്ടുപോയി എന്ന് പറഞ്ഞു. അവൻ ദൈവത്തിന്റെ പെട്ടകത്തിന്റെ വസ്തു അറിഞ്ഞപ്പോൾ എലി പിടിവാതിക്കൽ അസനത്തിൽ നിന്ന് പുറകോട്ട് വീണ് കഴുത്തൊടിഞ്ഞു മരിച്ചു. അവൻ വൃദ്ധനും സൂചിച്ചവനുമായിരുന്നു. അവൻ 40 സംവത്സരം ഇസ്രായേലിനായെല്ലാം ചെയ്തു. എന്നാൽ അവന്റെ മരുമകൾ ഫിനഹാസിന്റെ ഭാര്യ പ്രസവമെടുത്ത ഗർഭിണിയായിരുന്നു. ദൈവത്തിന്റെ പെട്ടകം പിടിപെട്ടുപോയതും അമ്മാവിയത്തിനും ഭർത്താവ് മരിച്ചതും കേട്ടപ്പോൾ അവൾക്ക് പ്രസവവേദന തുടങ്ങി. അവൾ നിലത്ത് വീണ് പ്രസവിച്ചു. അവൾ മരിപ്പാറായപ്പോൾ അരിയെ നിന്ന് സ്ത്രീകൾ അവളോട് ഭയപ്പെടേണ്ട, നീ ഒരു മകനെ പ്രസവിച്ചുവല്ലോ എന്ന് പറഞ്ഞു. എന്നാൽ അവൾ ഉത്തരം പറഞ്ഞില്ല, ശ്രദ്ധിച്ചതുമില്ല. ദൈവത്തിന്റെ പെട്ടകം പിടിപെട്ടുപോയത് കൊണ്ടും അമ്മായിദേവത്തിനെയും ഭർത്താവിനെയും ഓർത്തിട്ടും മഹത്വം ഇസ്രായേലിന് പോയിപ്പോയി എന്ന് പറഞ്ഞ അവൾ കുഞ്ഞിനെ ഈഖാബോദ് എന്ന് പേരിട്ടു. ദൈവത്തിന്റെ പെട്ടകം പിടിപെട്ടുപോയ കൊണ്ട് മഹത്വം ഇസ്രായേലിൽ നിന്ന് പോയിപ്പോയി എന്നവൾ പറഞ്ഞു. ഫിലിസ്ത്യർ ദൈവത്തിന്റെ പെട്ടകം എടുത്ത് അതിനെ ഏബേനേസറിൽ നിന്നും അസ്വദിലേക്കും കൊണ്ടുപോയി. ഫിലിസ്ത്യർ ദൈവത്തിന്റെ പെട്ടകമെടുത്ത് ദാഗോന്റെ ക്ഷേത്രത്തിൽ വെച്ചു കൊണ്ടുചെന്ന് ദാഗോന്റെ അരികെ വെച്ചു. പിറ്റേന്നാൾ രാവിലെ അസ്തോദ്യർ എഴുന്നേറ്റപ്പോൾ ദാഗോൻ യഹോയുടെ പട്ടകത്തിന്റെ മുമ്പിൽ കമന്ന് വീണ് കിടക്കുന്നത് കണ്ടു. അവർ ദാഗോനെ എടുത്ത് വീണ്ടും അവന്റെ സ്ഥലത്ത് നിർത്തി. പിറ്റേന്നാൾ രാവിലെ അവർ എഴുന്നേറ്റപ്പോൾ ദാഗോൻ യഹോയുടെ പട്ടകത്തിന്റെ മുമ്പിൽ കമന്ന് വീണ് കിടക്കുന്നത് കണ്ടു. ദാഗോന്റെ തലയും അവന്റെ കൈപ്പത്തികളും ഉമ്മരപ്പടി മേൽ മുറിഞ്ഞു കിടന്നു. ദാഗോന്റെ ഉടൽ മാത്രം ശേഷിച്ചിരുന്നു. അതുകൊണ്ട് ദാഗോന്റെ പുരോഹിതന്മാരും ദാഗോന്റെ ക്ഷേത്രത്തിൽ കിടക്കുന്നവരും അസ്തോദിൽ ദാഗോന്റെ ഉമ്മരപ്പടി മേൽ ഇന്നും ചവിട്ടുകയറില്ല. എന്നാൽ യഹോയുടെ കൈ അസ്തോദ്യരുടെ മേൽ ഭാരമായിരുന്നു. അവൻ അവരെ ശൂന്യമാക്കി. അസ്തോദിലും അതിന്റെ അതിരുകളും ഉള്ളവരെ മൂലരോഗത്താൽ ബാധിച്ചു. അങ്ങനെ ഭവിച്ചത് അസ്തോദ്യർ കണ്ടിട്ട് ഇസ്രായേലിന്റെ ദൈവത്തിന്റെ പെട്ടകം നമ്മുടെ അടുക്കിലിരിക്കരുത്, അവന്റെ കൈ നമ്മുടെ മേലും നമ്മുടെ ദേവനായ ദാഗോന്റെ മേലും കഠിനമായിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അവർ ഫിലിസ്ത്യരുടെ സകല പ്രമുഖന്മാരെയും വിളിച്ചുകൂട്ടി ഇസ്രായേലിയരുടെ ദൈവത്തിന്റെ പെട്ടകം സംബന്ധിച്ച് നാം എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. അതിനെ അവർ ഇസ്രായേലിയുടെ ദൈവത്തിന്റെ പെട്ടകം ഗത്തിലേക്ക് കൊണ്ടുപോകട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഇസ്രായേലിയുടെ ദൈവത്തിന്റെ പെട്ടകം കൊണ്ടുപോയി. അവർ അത് കൊണ്ടുചെന്ന ശേഷം ഏറ്റവും വലിയൊരു പരിഭ്രമം ഉണ്ടാകാത്ത വണ്ണം യഹോയുടെ കൈ ആ പട്ടണത്തിന് വിരോധമായി തീർന്നു. അവർ പട്ടണക്കാരെ ആപാലവൃദ്ധം ബാധിച്ചു. അവർക്ക് മൂലരോഗം തുടങ്ങിയതുകൊണ്ട് അവർ ദൈവത്തിന്റെ പെട്ടകം എക്രോണിലേക്ക് കൊടുത്തയച്ചു. ദൈവത്തിന്റെ പെട്ടകം എക്രോണിലെത്തിയപ്പോൾ എക്രോണിയൻ, നമ്മയും നമുക്കുള്ളവരെയും കൊല്ലുമെന്ന് അവൻ ഇസ്രായേലിന്റെ ദൈവത്തിന്റെ പെട്ടകം നമ്മുടെ അടുക്കൽ കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് നിലവിളിച്ചു. അവരാളയച്ച് ഫിലിസ്ത്യരുടെ സകല പ്രഭുക്കന്മാരെയും കൂട്ടി വരുത്തി ഇസ്രായേലിന്റെ ദൈവത്തിന്റെ പെട്ടകം നമ്മയും നമ്മുടെ ജനത്തെയും കൊണ്ടാതിരിക്കേണ്ടതിന് അതിനെ വിട്ടയച്ച് കളയണം, അത് വീണ്ടും അതിന്റെ സ്ഥലത്തേക്ക് പോകട്ടെ എന്ന് പറഞ്ഞ് ആ പണത്തിലെങ്ങും മരണകാരണമായ പരിഭ്രമമുണ്ടായി. ദൈവത്തിന്റെ കൈ അവിടെയും അതിഭാരമായിരുന്നു. മരിക്കാതിരുന്ന നമ്മൾ മൂലരോഗത്താൽ ബാധിതരായി. പട്ടണത്തിലെ നിലവിളി ആകാശത്തിൽ കയറി. യഹോവയുടെ പെട്ടകം ഈ ഫിലിസ്ത്യ ദേശത്തായിരുന്നു. എന്നാൽ ഫിലിസ്ത്യർ പുരോഹിതന്മാരെയും പ്രശ്നക്കാരെയും വരുത്തി നാം യഹോവയുടെ പെട്ടകം ചെയ്യേണ്ടു, അതിനെ അതിന്റെ സ്ഥലത്തേക്ക് വിട്ടയക്കേണ്ടതിന് എങ്ങനെയാണ് ഞങ്ങൾ തരുവീനെന്ന് ചോദിച്ചു. അതിനവർ ഇസ്രായേലിന്റെ ദൈവത്തിന്റെ പെട്ടകം വിട്ടയക്കുന്നെങ്കിൽ വെറുതെ അയക്കാതെ ഒരു പ്രായശ്ചിത്തം അവന് കൊടുത്തയക്കണം, അപ്പോൾ നിങ്ങൾക്ക് സൗഖ്യം വരും, അവന്റെ കൈ നിങ്ങളെ വിട്ട് നീങ്ങാതെ ഇരിക്കുന്നത് എന്ത് എന്ന് പറഞ്ഞ് നിങ്ങൾക്കറിയാമെന്ന് പറഞ്ഞു. ഞങ്ങൾ അവനെ കൊടുത്തയക്കേണ്ടതെന്ന പ്രശസ്തത എന്ന് ചോദിച്ചു. അവർ പറഞ്ഞത് ഫിലിസ്ത്യ പ്രഭുക്കന്മാരുടെ എണ്ണത്തിന് ഒത്തവണ്ണം പൊന്നുകൊണ്ട് 5 മൂലക്കുരുവും പൊന്നുകൊണ്ട് 5 എലിയിൽ തന്നെ നിങ്ങൾ എല്ലാവർക്കും പ്രഭുക്കന്മാർക്കും ഒരേ ബാധയല്ലോ ഉണ്ടായിരുന്നത്. ആകിയാൽ നിങ്ങൾ നിങ്ങളുടെ മൂലക്കുരുവിന്റെയും നിങ്ങളുടെ ദേശത്തെ ശൂന്യമാക്കുന്ന എലിയുടെ പ്രതിമകൾ ഉണ്ടാക്കി ഇസ്രായേലിന്റെ ദൈവത്തിന് തിരുമുൽ കാഴ്ചവരിക്കണം. പക്ഷേ അവൻ തന്റെ കൈ നിങ്ങളുടെ മേൽ നിന്നും നീക്കും, ദേവന്മാരുടെ മേൽ നിന്നും നിങ്ങളുടെ ദേശത്തു നിന്നും നീക്കും. മിസ്രൈന്യരും ഫറവോനും തങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കിയതുപോലെ നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കുന്നത് എന്തിന്? അവരുടെ ഇടയിൽ അത്ഭുതം പ്രവർത്തിച്ച ശേഷമല്ലോ അവർ അവരെ വിട്ടയക്കുകയും അവർ പോവുകയും ചെയ്തതാകിയാൽ നിങ്ങൾ ഇപ്പോൾ ഒരു പുതിയ വണ്ടി ഉണ്ടാക്കി മുഖം വെച്ചിട്ടില്ലാത്ത കറവുള്ള 2 പശുക്കളെ കൊണ്ടുവന്ന് വണ്ടിക്ക് കെട്ടി അവയുടെ കിടാക്കളെ അവരുടെ അടുക്കൽ നിന്ന് വീട്ടിൽ മടക്കി കൊണ്ടുപോവുകയും പിന്നെ അവരുടെ പെട്ടകമെടുത്ത് വണ്ടിയിൽ വെച്ചു നിങ്ങൾ അവന് പ്രായശ്ചിത്തമായി കൊടുത്തയക്കുന്ന പുനരുൾപ്പടികളും ഒരു ചെല്ലത്തിൽ അതിനരികെ വെച്ച് അത് തനിച്ചു പോകുവാൻ വിടുവീൻ. പിന്നെ നോക്കുവീൻ, അത് ദേശസേനയിലേക്ക് വഴിയായി സ്വദേശത്തേക്ക് പോകുന്നു. എങ്കിൽ അവൻ തന്നെയാകുന്നു നമുക്ക് ഈ വലിയ അനർത്ഥം വരുത്തിയത്, അല്ലെങ്കിൽ നമ്മെ ബാധിച്ചത് അവന്റെ കൈയല്ല. എതിർച്ചയാ നമുക്ക് ഭവിച്ചത് അത്രയെന്ന് അറിഞ്ഞ് പറഞ്ഞ് കൊള്ളാം. അവർ അങ്ങനെ തന്നെ ചെയ്തു. കടവുള്ള രണ്ട് പശുക്കളെ വരുത്തി വണ്ടിക്ക് കെട്ടി അവരുടെ കിടാക്കളെ വീട്ടിൽ ും ഇട്ടിരുന്ന ചെന്നും വണ്ടിയിൽ വെച്ചു. പശുക്കൾ നേരെ ദേശസേനയിലേക്ക് വഴിക്ക് പോയി. കരഞ്ഞു മുൻസ്ഥലത്തോട്ടോ ഇടത്തോട്ടോ മാറാതെ ഒരു വഴിയിൽ കൂടി തന്നെ പോയി. ഫിലിസ്ത പ്രഭുക്കന്മാരും ദേശസേനയുടെ അതിർത്തി വരെ പിന്നാലെ ചെന്നു. അന്നേരം ദേശസേന തഴുതയിൽ പൊതമ്പ് കൊയ്യുകയായിരുന്നു. അവർ തടി ഉയർത്തി പെട്ടകം കണ്ടിട്ട് സന്തോഷിച്ച് വണ്ടി ദേശസേനയായ യോശുവയുടെ വയലിൽ നിന്ന്, അവിടെ ഒരു വലിയ കല്ലുണ്ടായിരുന്നു, അവർ വണ്ടിയുടെ മരം പെട്ടികൾ കീറി പശുക്കളെ യഹോവയ്ക്ക് ഹോമയാഗം കഴിച്ചു. ലേവിയർ യഹോ ഇടപെട്ടകവും പുനരെടുപ്പിലുള്ള ചെലവും മുറക്കി അവരെ എല്ലിന്മേ വെച്ചു. ദേശേമിയർ അന്ന് യഹോവയ്ക്ക് ഹോമയാഗങ്ങളും അന്യയാഗങ്ങളും അർപ്പിച്ചു. ഫെലിസ്ത്യ പ്രഭുക്കന്മാർ ഏവരും ഇത് കണ്ട ശേഷം അന്ന് തന്നെ എക്രോണിലേക്ക് മടങ്ങിപ്പോയി. ഫെലിസ്ത്യർ യഹോവയ്ക്ക് പ്രായശ്ചിത്തമായി കൊടുത്തയച്ച് പൊന്നുകൊണ്ടുള്ള മൂലക്കുരുക്കൾ അസോദിന്റെ പേർക്ക് ഒന്ന്, ഗസയുടെ പേർക്കൊന്ന്, അസോലയുടെ പേർക്കൊന്ന്, ഗസിന്റെ പേർക്കൊന്ന്, എക്രോന്റെ പേർക്കൊന്ന്, ഇങ്ങനെയായിരുന്നു. പൊന്നുകൊണ്ടുള്ള എലികൾ ഉറപ്പുള്ള പട്ടണങ്ങളും ആറ്റൻപുറങ്ങളെ ഗ്രാമങ്ങളുമായ അഞ്ച് പ്രഭുക്കന്മാരുടെ പട്ടണങ്ങളുടെയും എണ്ണത്തിന് നിർത്തവണ്ണമായിരുന്നു. അവർ യഹോവയുടെ പട്ടം മറച്ചു വെച്ച ശേഷം വലിയ കല്ല് ബേത്ലഹേമിനായ യേശുവയുടെ വയലിൽ ഇന്ന് വരെയുമുണ്ട്. ബേത്ലഹേമിയർ യഹോവയുടെ പട്ടണത്തിൽ പെട്ടകത്തിൽ നോക്കിക്കൊണ്ട് അവൻ അവരെ സംഹരിച്ചു. അവൻ ജനത്തിന് 50,000 ഇങ്ങനെ യഹോവ ജനത്തിൽ ഒരു മഹാസംഹാരം ചെയ്തത് കൊണ്ട് ജനം ലഭിച്ചു. ഈ പരിശുദ്ധ ദൈവമായ യഹോവയുടെ മുമ്പാകെ നിൽപ്പാൻ ആർക്ക് കഴിയും? അവൻ ഞങ്ങളെ വിട്ട് ആരുടെ അടുക്കൽ പോകും എന്ന് ദേശസേനയർ പറഞ്ഞു. അവർ കിര്യത്ത്യാഹ് നിവാസികളുടെ അടുക്കൽ ദൂതന്മാരെ അയച്ചു. ഫെലിസ്ത്യർ യഹോവയുടെ പട്ടകം മടക്കി അയച്ചിരിക്കുന്നു, നിങ്ങൾ വന്ന് അതിനെ നിങ്ങളുടെ അടുക്കൽ കൊണ്ടുപോകുവീൻ എന്ന് പറയിച്ചു. കിര്യത്ത്യാഹ് നിവാസികൾ വന്ന് യഹോവയുടെ പട്ടകം എടുത്തു. കുന്നിന്മേൽ അബിനാദാബിന്റെ വീട്ടിൽ കൊണ്ടുപോയി. അവന്റെ മകനായ എലിയാസാരിനെ യഹോവയുടെ പെട്ടകം സൂക്ഷിക്കേണ്ടതിന് ശുദ്ധീകരിച്ച പെട്ടകം കിര്യത്ത് യയാരീമിൽ ആയിരുന്നു. ഏറിയ കാലം 20 സംവത്സരം തന്നെ കഴിഞ്ഞു. ഇസ്രായേൽ ഗൃഹമൊക്കെ യഹോവയോട് വിലപിടിച്ചു. അപ്പോൾ ശമൂവേലെല്ലാം ഇസ്രായേൽ ഗൃഹത്തോടും, നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിലേക്ക് തിരിയുന്നുവെങ്കിൽ അന്യദൈവങ്ങളെ അസ്തോര പ്രതിഷ്ഠകളെയും നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളഞ്ഞ് നിങ്ങളുടെ ഹൃദയത്തിൽ യഹോവയിലേക്ക് തിരികുകയും അവനെ മാത്രം സേവിക്കുകയും ചെയ്യുവേൻ. എന്നാൽ അവൻ നിങ്ങളെ ഫിലിസ്ത്യരുടെ കയ്യിൽ നിന്ന് വിടുവിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഇസ്രായേൽ മക്കൾ ബാൽ വിഗ്രഹങ്ങളെയും അസ്തോരത് പ്രതിഷ്ഠകളെയും നീക്കിക്കളഞ്ഞു, യഹോവയെ മാത്രം സേവിച്ചു. അനന്തരം ശമൂവേൽ എല്ലാ ഇസ്രായേലിനെയും മിസ്രയിൽ കൂട്ടുകയും, ഞാൻ നിങ്ങൾക്ക് വേണ്ടി യഹോവയോട് പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞു. ദൈവമേ നിനക്ക് യോഗ്യമാകുന്നു.
പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായിക്കും സ്തുതി. അന്ധസൂതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഉച്ചാന. ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗത്തോഷ്ടാചരത്തിന്റെ നേതൃത്വത്തിൽ ബുധനാഴ്ച ഊർ നടത്തി വരുന്ന അനുഗ്രഹീതമായ ഈ ടെലിഫോണിക് പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് എല്ലാ ദൈവമക്കളെയും സ്നേഹ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഒരുമിച്ച് കൂടിയിരുന്ന ദൈവമുമ്പാകെ പ്രാർത്ഥിക്കാനും ആരാധിപ്പാനും ദൈവം തന്ന ഈ വിലയേറിയ നിമിഷം നമ്പരാട്ട് ദാനമാണെന്നുള്ള തിരിച്ചറിവോടുകൂടി ഭക്തിയോടുകൂടി ദൈവസന്നിധിയിൽ ആരാധിപ്പാനും ദൈവമുമ്പാകെ നാം വർദ്ധിക്കുന്ന അപേക്ഷകളും കീർത്തനങ്ങളും ആലാപനങ്ങളും ഒക്കെ ദൈവസന്നിധിയിൽ സ്വീകാര്യയോഗ്യമായി തീരണമെന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഈ ശുശ്രൂഷയിൽ നമുക്ക് നമ്മെ തന്റെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഈ ശുശ്രൂഷയ്ക്ക് അടിസ്ഥാനമിടുകയും നേതൃത്വം നൽകുകയും ചെയ്യുന്ന എല്ലാ പിതാക്കന്മാരെയും വളരെ വിനയത്തോട് ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ പ്രാർത്ഥനയിൽ സാന്നിധ്യം പറയുന്ന സ്വന്തം മാമനച്ചൻ, വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഇത് ശ്രദ്ധിക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരെയും വളരെ സ്നേഹ ആദരവോടുകൂടി അനുഗ്രഹീതമായ ഈ പ്രാർത്ഥന സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നലത്തെ തിരുവചന ധ്യാനത്തിന് നേതൃത്വം കൊടുക്കുന്നത് ഈ പ്രാർത്ഥനയുടെ ഏറ്റവും അത്യന്താപേക്ഷിക ഭാഗം, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും ഈ പ്രാർത്ഥനയിൽ സജീവമായിട്ട് ഇടപെടുന്ന പ്രിയപ്പെട്ട ഐസക് ബി പ്രകാശനാണ്. അതിനെയും വളരെ സ്നേഹാദരോടുകൂടി അനുഗ്രഹീതമായ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പള്ളിയിൽ കൂടിയിരിക്കുന്ന സ്നേഹിതരുൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ പ്രാർത്ഥനയോടും ഭക്തിയോടും കൂടി സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും പ്രാർത്ഥനാപൂർവം ഈ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും ഒരുക്കത്തോടും ഭക്തിയോടും കൂടി സംബന്ധിക്കുവാൻ തക്കോണം ഇടവരണം എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പെടുത്തുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ നിങ്ങൾ കയ്യിലിരിക്കുന്ന ഫോണുകൾ മ്യൂട്ട് ചെയ്തുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുകയാണെങ്കിൽ ഇടയ്ക്ക് അലോസരങ്ങളും മറ്റു പ്രയാസങ്ങളും ഉണ്ടാതിരിക്കാൻ തക്കവണ്ണം ഇടയാകും. അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഫോണ് മ്യൂട്ട് ചെയ്ത് വളരെ പ്രാർത്ഥനയോടുകൂടി ആത്മാർത്ഥമായി ഇത് സഹകരിക്കുവാൻ തക്കവണ്ണം പ്രത്യേകമായിട്ട് ഓർക്കുക. സുവിശേഷ ഗീതങ്ങളിലെ 87-ാമത്തെ ഗീതം, സുവിശേഷ ഗീതങ്ങളിലെ 87-ാമത്തെ ഗീതം, എൻ രക്ഷക എൻ ദൈവമേ നിന്നിലായ നാൾ ഭാഗ്യമേ എന്നുള്ളത്തിൽ സന്തോഷമേ എന്നും ഞാൻ കീർത്തിച്ചിടട്ടെ. തമ്പുരാൻ ഹൃദയത്തിൽ വരുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷവും ഏറ്റവും വലിയ അനുഗ്രഹവും സൗഭാഗ്യവും എന്നുള്ളത് നമുക്കറിയാം. ജീവിതത്തിന്റെ ഏത് കൂരിൽ കൂടി യാത്ര ചെയ്യുമ്പോഴും ഉള്ളിൽ തമ്പുരാനുണ്ടെന്നുള്ള ബോധ്യം നമ്മളിൽ ഉണ്ടെങ്കിൽ എല്ലാ പ്രയാസങ്ങളെയും മറന്ന് എന്റെ പ്രയാസങ്ങൾക്കപ്പുറം ഏത് ദുഃഖവും സന്തോഷമായി തീരുവാൻ തക്കവണ്ണം ഇടയായി തീരും എന്നത് ജീവിത അനുഭവങ്ങളിൽ കൂടി നാം തിരിച്ചറിഞ്ഞിട്ടുള്ളതാണ്. ആ ഒരു യാഥാർത്ഥ്യ ബോധങ്ങളിലേക്ക് നമ്മുടെ ചിന്തകളെ കൊണ്ടെത്തിക്കുന്ന ഈ ഗീതം ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ശുശ്രൂഷ സമാരംഭിക്കാം. സുവിശേഷ ഗീതങ്ങളിലെ 57-ാമത്തെ ഗീതം. എന്റെ രക്ഷകായ ദൈവമേ നിന്നിലായ നാൾ ഭാഗ്യമേ എന്നുള്ളതിൽ സന്തോഷത്തേ എന്നും ഞാൻ കീർത്തിച്ചിടട്ടെ.
Thank you.
തന്റെ സ്തുതികളാൽ ആകാശം ഭൂമിയെ നിറഞ്ഞിരിക്കുന്ന പരിശുദ്ധൻ 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 ഉയരങ്ങൾ സ്തുതി ദൈവമേ നീ പരിശുദ്ധനാകുന്നു ദൈവമേ നീ പരിശുദ്ധനാകുന്നു ദൈവമേ നീ പരിശുദ്ധനാകുന്നു ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് തന്നെ ചെയ്യണമേ ദൈവമേ നിനക്ക് സ്തുതി കർത്താവേ നിനക്ക് സ്തുതി വാവിളാടിയാലോടെ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ രാജ്യം വരണമേ കൃപറിയമേ നിനക്ക് സമാധാനം പാറിക്കുമോർ ഞങ്ങളെ അളവേറ്റ് സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയപിതാവേയും നിന്റെ ജീവനങ്ങൾ ഞങ്ങൾക്ക് വിളിച്ചു ഞങ്ങളുടെ കാറുകൾക്ക് വിളിച്ചും ഒടുവഴി പ്രകാശവും വഴികാട്ടിയും ആയിരിക്കണമേ. ക്രിസ്തീയ വളർച്ചയ്ക്ക് വേണ്ടി തിരുവചന പ്രകാരം പഠിക്കുന്നതിനും ഭയഭക്തിയോടുകൂടി ആരാധനകളിൽ സംബന്ധിക്കുന്നതിനും ഞങ്ങളെ നീ സഹായിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ നിങ്ങളെ ഉയർത്തുന്നു. ഞങ്ങൾ നടക്കേണ്ടെന്ന് വഴി ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. ഞങ്ങൾ നിന്റെ നല്ലവരും വിശ്വസ്തരുമായ ദാസന്മാരായി തീരുവാൻ സഹായിക്കണമേ. ഞങ്ങൾക്ക് ലഭിക്കുന്ന സ്ഥലനന്മകളും മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നിറയണമേ. മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി മനുഷ്യ അവതാരത്തിലേക്ക് നിത്യമായ കുരിശുമരണത്തിനും നിന്നെ പ്രേരിപ്പിച്ച എന്റെ സ്നേഹവും എത്രയോ ആഴമേറിയതെന്ന് ദിനവും ഓർത്ത് നിന്നെ സൂക്ഷിച്ച് ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ആയുഷ്കാലമൊക്കെ നിന്റെ നടത്തിപ്പും കാവലും ഞങ്ങളോടുകൂടി ഉണ്ടായിരിക്കണമെന്നും ഞങ്ങൾ അപേക്ഷിക്കുന്നു. ക്രിസ്ത്യാനികൾക്ക് ചേരുന്ന നല്ല അവസാനം ഞങ്ങൾക്ക് തരണമേ. ഇവിടെ കൂടിയിരിക്കുന്ന ഞങ്ങളെ എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ രോഗികൾക്ക് സൗഖ്യം നൽകണമേ. ആയത് നിനക്കും നിന്റെ പിതാവിനും പരിസുഹായിക്കും സ്ത്രീ സഹോദരവും കരയേറ്റുവാനായിട്ട് തന്നെ.
ശ്രേയക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വന്യ വൈദിക ശ്രേഷ്ഠരെ, സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, വിവിധ സ്ഥലങ്ങളിലായിരുന്നു കൊണ്ട് ഒരു ബുധനാഴ്ചയോട് ദൈവസന്നിധിയിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കാനും ദൈവവചനം കേൾപ്പാനും അതുപോലെ തന്നെ പലതരത്തിലുള്ള പ്രയാസങ്ങൾ കൂടി കടന്നു പോകുന്ന രോഗികളെ ഓർത്ത് അവരുടെ സൗഖ്യത്തിനും ആശ്വാസത്തിനുമായി ദൈവമുമ്പാകെ അവർക്ക് വേണ്ടി അപേക്ഷിക്കാനും ദൈവം ഒരുക്കി തന്ന ഈ ശ്രേഷ്ഠമായ നിമിഷത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവത്തെ സ്തുതിപ്പാൻ ലഭിക്കുന്ന ഓരോ നിമിഷങ്ങളും ജീവിതത്തിൽ സമരമൊരുക്കി തന്ന നിമിഷങ്ങളാണെന്നുള്ള ബോധ്യത്തോടുകൂടി ദൈവമുമ്പാകെ നാം അർപ്പിക്കുന്ന ഈ ഗീതങ്ങളും സ്തോത്രങ്ങളും ഒക്കെ സ്വീകാര്യയോഗ്യമാകണമെന്ന പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാം. 27-ാം സങ്കീർത്തനത്തിന്റെ 7-ാം വാക്യത്തിന്റെ അവസാന ഭാഗം നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. എന്റെ മുഖം അന്വേഷിപ്പിൻ എന്ന നിന്നിൽ നിന്ന് കൽപ്പന വന്നു എന്ന് ഞാൻ എന്ന് എന്റെ ഹൃദയം പറയുന്നു. എന്റെ മുഖം അന്വേഷിപ്പിൻ എന്ന നിങ്ങൾ നിന്ന് കൽപ്പന വന്നു എന്ന് എന്റെ ഹൃദയം പറയുന്നു. ഒരു മനുഷ്യൻ ദൈവത്തെ അന്വേഷിക്കണമെങ്കിൽ അല്ലെങ്കിൽ നാം ദൈവസന്നിധിയിലായിരിക്കണമെങ്കിൽ അത് ദൈവത്തിന്റെ കൽപ്പനയാണ്. എന്റെ ഹൃദയം എന്നോട് പറയുന്ന, എന്റെ ഹൃദയം എന്നോട് ഉപദേശിക്കുന്ന വലിയൊരു നിമിഷമാണെന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവുക. എന്റെ മുഖം അന്വേഷിപ്പിൻ, പലപ്പോഴും ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുന്ന ഒരു സമൂഹമാണ്. പക്ഷെ ദൈവത്തിന്റെ മുഖം അളവും തൂക്കവും വ്യാപ്തിയും ഒക്കെ വെച്ച് അന്വേഷിക്കുന്നത് കൊണ്ട് പലർക്കും ദൈവിക അനുഭവങ്ങളിൽ എത്തിച്ചേരാൻ തക്കവണ്ണം സാധിക്കുന്നില്ലെന്നുള്ളത് ദുഃഖകരമായ സംഗതി. ദൈവത്തെ അന്വേഷിക്കേണ്ടത് അത് ഹൃദയം കൊണ്ടാണ്, ദൈവത്തെ അന്വേഷിക്കേണ്ടത് അല്ലെങ്കിൽ ദൈവിക സ്നേഹം തിരിച്ചറിയേണ്ടത് അത് അനുഭവങ്ങളിൽ കൂടിയാണ്. അനുഭവങ്ങളിൽ കൂടി തിരിച്ചറിവുള്ള ആളുകൾക്ക് മാത്രമേ ദൈവിക സ്നേഹത്തിന്റെ പൂർണ്ണത അതിന്റെ ഔന്നത്യത്തിൽ തിരിച്ചറിയുവാൻ തക്കവണ്ണം സാധിക്കുകയുള്ളൂ. ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം, അനുനിമിഷം എന്റെ ഹൃദയം എന്നോട് മന്ത്രിക്കുന്ന ദൈവിക ശബ്ദത്തെ, എന്റെ ആത്മാവ് എന്നെ പ്രേരിപ്പിക്കുന്ന എന്റെ ദൈവിക ശബ്ദത്തെ കേൾപ്പാൻ തക്കവണ്ണം എന്റെ മനസ്സിനെയും എന്റെ ശരീരത്തെയും പഠിപ്പിക്കണമേ. ദൈവ ശബ്ദം നമ്മൾ ആത്മാവിൽ ഒരുക്കി തരുന്ന ദൈവത്തിന്റെ ശബ്ദം കേൾപ്പാൻ നമ്മെ തന്നെ ഒരുക്കുമ്പോഴാണ് ദൈവത്തിന്റെ മുഖം അന്വേഷിപ്പാൻ തക്കവണ്ണം നമ്മളെ ഇടയാക്കി തീർക്കുന്നത്. നമ്മുടെ ആരാധനയിലും ഇതുപോലുള്ള കൂട്ടായ്മകളിൽ കൂടിയൊക്കെ തമ്പുരാന്റെ മുഖം അന്വേഷിക്കുവാനും ആ മുഖം അനുഭവിച്ച് തിരിച്ചറിയുന്നവർക്ക് ജീവിതത്തിൽ സന്തോഷവും ഏത് പ്രയാസങ്ങൾ കൂടിയുള്ള അതിജീവനവും ഒക്കെ ലഭിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളെയും ആ ഒരു ആത്മീയ അനുഭൂതിയിൽ കൂടി കണ്ടെത്തുവാൻ തക്കവണ്ണം ഇടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുന്നു. ഇന്ന് തിരുവചന ധ്യാനത്തിന് നേതൃത്വം കൊടുക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഐസക്കച്ചന. ഈ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകിച്ച് ഒരു പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. പ്രിയപ്പെട്ട അച്ഛനെ, മറ്റാരെങ്കിലും ലഭിക്കാതിരിക്കുന്ന അവസരത്തിൽ പെട്ടെന്ന് അച്ഛനോട് പറയുമ്പോൾ ഒരു മടിയും കൂടാതെ ഈ ശുശ്രൂഷയെ വളരെ നല്ല രീതിയിൽ നയിച്ചുകൊണ്ട് പോകാൻ തക്കവണ്ണം അച്ഛന്റെ ശ്രമവും സാന്നിധ്യവും ഒക്കെ നമുക്ക് ഉപകാരപ്രദമാണ് എന്നുള്ളൊരു സംശയമൊന്നുമില്ല. അതിനേക്കാൾ ഉപരി അച്ഛന്റെ ഓരോ വാക്കുകളും, പ്രത്യേകിച്ച് ഓരോ പ്രാവശ്യവും അച്ഛൻ പ്രസംഗിക്കുമ്പോഴും ഒരു പുതിയ അനുഭൂതിയോടുകൂടി പുതിയ അറിവോടുകൂടിയാണ് നമ്മളത് ശ്രദ്ധിക്കുകയും ഒക്കെ ചെയ്യുന്നത് എന്നുള്ളൊരു സംശയമൊന്നുമില്ലാത്ത കാര്യം. അങ്ങനെ അച്ഛന്റെ സാന്നിധ്യം എപ്പോഴും പ്രാർത്ഥനയ്ക്കുണ്ടാകുന്ന ഒരു ദൈവകൃപയായിട്ട് തന്നെ ഇതിനെ തിരിച്ചറിയുന്നു. അങ്ങനെ എല്ലാവരുടെയും പേരിൽ പ്രിയപ്പെട്ട അച്ഛനെ വീണ്ടും ഈ പ്രാർത്ഥന കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സുവിശേഷ ഗീതങ്ങളിലെ 173-ാമത്തെ ഗീതം, സുവിശേഷ ഗീതങ്ങളിലെ 173-ാമത്തെ ആരാധന ഗീതമാണ്. ആ ദൈവം സമർപ്പിച്ചുകൊണ്ട് തിരുവചന ധ്യാനത്തിലേക്ക് നമ്മളെ തന്നെ ഒരുക്കാം. സുവിശേഷ ഗീതങ്ങളിലെ 173-ാമത്തെ ഗീതം.
ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ സ്തോത്രത്തോടെന്നും, ആരാധിക്കുന്നു ഞങ്ങൾ സന്നിധിയിൽ നന്ദിയോടെന്നും, ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്മയോർത്തെന്നും, ആരാധിക്കാം യേശു കർത്താവിനെ, ആരാധിക്കാം യേശു കർത്താവിനെ, നമ്മേ സർവം മറന്ന് തൻ സന്നിധിയിൽ കോതമോടിന്ന, നമ്മേ സർവം മറന്ന് തൻ സന്നിധിയിൽ ധ്യാനത്തോടിന്ന, നമ്മേ സർവം മറന്ന് തൻ സന്നിധിയിൽ കീർത്തനത്തിന, ആരാധിക്കാം യേശു കർത്താവിനെ, ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ സ്തോത്രത്തോടെന്നും, ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്ദിയോടെന്നും, ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്ദിയോടെന്നും, ആരാധിക്കാം യേശു കർത്താവിനെ, ആരാധിക്കാം യേശു കർത്താവിനെ, നീയൻ സർവനീതിയും ആയി തീർന്നതായ പൂർണനാ, നീയൻ സർവനീതിയും ആയി തീർന്നതായ സർവവീര്യം ആയി തീർന്നതാന്യേന ആരാധിക്കേ ആരാധിക്കുന്നു ഞങ്ങൾ സന്നിധിയിൽ സ്തോത്രത്തോടെന്നും ആരാധിക്കുന്നു ഞങ്ങൾ സന്നിധിയിൽ നന്ദിയോന്നും ആരാധിക്കുന്നു ഞങ്ങൾ സന്നിധിയിൽ നന്മയോർന്നും
തിരുവചന ധ്യാനത്തിനായി പ്രിയപ്പെട്ട ഐസക്കച്ചനെ സ്നേഹാദരവ് വിളിച്ചു ദൈവതിരുനാമം മഹത്വപ്പെടുത്തി അഭിവന്ദനായ പുതുരാസന മെത്രാപോലീത്ത സക്കറിയാസ്മാർ അഭയം തിരുമേനി മന്യരായ വൈദിക ശ്രേഷ്ഠരെ, ദൈവവചനം ശ്രവിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഒത്തുചേരാൻ പ്രത്യേകം സമയം കണ്ടെത്തി ദൈവസന്നിധിയിൽ തലവണങ്ങിയിരിക്കുന്ന പ്രിയപ്പെട്ട വിശ്വാസ സമൂഹമേ, എന്റെ സ്നേഹവന്ദനം. എല്ലാ ബുധനാഴ്ചകളും ദൈവസന്നിധിയിൽ ദൈവവചനത്തിന്റെ കേൾവിക്കായി നമ്മൾ ഒത്തുചേരുകയും വിവിധ സ്ഥലങ്ങളിലായിരുന്നു കൊണ്ട് ദൈവകൃപയുടെ അപാരമായ സ്നേഹത്തെ പങ്കുവെക്കുകയും അത് ജീവിതത്തിലെ നല്ല നിമിഷങ്ങളായി ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് ലഭിക്കപ്പെട്ടൊരു സമ്പത്ത് പോലെ അതിനെ കരുതുകയും ചെയ്യുന്ന നല്ലൊരു വിഭാഗം വിശ്വാസ സമൂഹം ഈ കാര്യങ്ങളിൽ ഇടപെടുന്നതിൽ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. വേദപുസ്തകം പരിചയമുള്ളവരാണ് എന്നെ കേൾക്കുന്ന വിശ്വാസ സമൂഹം. എന്നേക്കാൾ ധാരാളം പ്രസംഗം കേൾക്കുകയും അതിനെക്കുറിച്ച് ധ്യാനിക്കുകയും ചെയ്യുന്ന വന്ദ്യരായ വൈദിക ശ്രേഷ്ഠരും എന്നോടൊപ്പമുണ്ട്. പലപ്പോഴും വേദപുസ്തകത്തെ നമ്മൾ കാണുന്നത് ചില അത്യാവശ്യ സന്ദർഭങ്ങളിൽ ഇത് വായിക്കുവാനും പ്രാർത്ഥനാ സമയം പ്രാർത്ഥനയുടെ ഒരു ഭാഗമായതുകൊണ്ട് ആ പാരായണം നടത്തുവാനും ചില പ്രത്യേക സന്ദർഭങ്ങളിൽ നമ്മുടെ ദിവസത്തിന്റെ നന്മയെ പരിശോധിക്കുന്നതിനുമൊക്കെ ചിലപ്പോൾ ഈ വേദപുസ്തകത്തെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. വേദപുസ്തകത്തിലെ പല പ്രധാനപ്പെട്ട പുസ്തകങ്ങളും നമുക്ക് പ്രിയം വെച്ചതാണ്. ചിലതൊക്കെ ജീവിതത്തിൽ ഒരു പ്രാവശ്യം പോലും മനസ്സിരുത്തി വായിക്കാൻ ഇഷ്ടപ്പെടാത്ത പുസ്തകങ്ങളും ഈ വേദപുസ്തകത്തിന്റെ താളുകളിലുണ്ട്. ഒരിക്കൽ ഞാൻ മുൻപിരുന്നൊരു ദേവാലയത്തിലെ ഒരു ചെറിയ പ്രാർത്ഥനാ സംഘത്തിൽ ചോദിച്ചു, ഉൽപ്പത്തി മുതൽ ഉള്ള പുസ്തകങ്ങൾ, വെളിപാട് വരെയുള്ള പുസ്തകങ്ങൾ, പ്രിയമുള്ള പുസ്തകങ്ങൾ ഏതൊക്കെയാണ്? ഇത്തരം നമുക്കൊക്കെ അറിയാം, ഏറ്റവും പ്രിയമുള്ള പുസ്തകം സങ്കീർത്തനമാണ്. അതിൽ പ്രിയം കുറഞ്ഞത് ഉൽപ്പത്തി കുഴപ്പമില്ല, ഒരു കഥാരൂപത്തിൽ വായിക്കാൻ നമുക്ക് ശേഷി ലഭിക്കുന്നത് കൊണ്ട് അത് വായിച്ച് പെട്ടെന്ന് അത് പോകും. പുറപ്പാട് പുസ്തകവും വലിയ പ്രയാസമൊന്നുമില്ല. പിന്നെ അതെല്ലാം കഴിഞ്ഞാൽ സുവിശേഷ ഭാഗത്തിലെ ചില പുസ്തകങ്ങൾ യേശു തമ്പുരാൻ പഠിപ്പിച്ചതായതുകൊണ്ടും അച്ഛന്മാര് പള്ളിയിൽ വായിക്കുന്നതായതുകൊണ്ടും ഒക്കെ നമുക്ക് അതിനോട് കൂടുതൽ പ്രാധാന്യം, ഉപമകളും സൗഖ്യ ശുശ്രൂഷകളൊക്കെ കിടക്കുന്നത് അത് ഇഷ്ടമാണ്. എന്നാൽ ഒരിക്കൽ ഞാൻ ചോദിച്ചു, ഈ സംഖ്യാ പുസ്തകവും ലേവ്യ പുസ്തകവും ആവർത്തന പുസ്തകവും വായിക്കാറുണ്ട്? ഒരാൾ ചോദിച്ചു, അങ്ങനെയും പുസ്തകങ്ങളുണ്ടോ എന്നൊരു ചോദ്യം ചോദിച്ചു. നമുക്ക് കേൾക്കുമ്പോൾ ഹാസ്യമായിട്ട് തോന്നും, എനിക്കും എന്റെ ജീവിതത്തിലും ചെറുപ്പത്തിൽ അങ്ങനെ ഒരു പുസ്തകം ഉണ്ടെന്ന് ഞാനും ഒരു പക്ഷെ ചിന്തിച്ചു കാണും. അന്നേരത്തെ അദ്ദേഹത്തിന്റെ ആവേശം കൊണ്ട് പറഞ്ഞു, അങ്ങനെയും പുസ്തകം ഉണ്ടോ എന്ന് ചോദിച്ചു. തൊട്ടടുത്തിരുന്ന ഒരാൾ പറഞ്ഞു, പക്ഷെ ആ പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട്, പക്ഷെ അതെനിക്ക് ഇഷ്ടമല്ല. അപ്പൊ അതെനിക്ക് അല്പം കൂടി കൗതുകം തോന്നി അങ്ങനെ ഒരു ഉത്തരം കേട്ടപ്പോ. എന്താ ഇഷ്ടമല്ല എന്ന് പറയാൻ കാരണം? പറഞ്ഞത്, നമ്മൾ ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യരുത്, അങ്ങനെ കർക്കശമായി നടപടിക്രമങ്ങൾ പറയുന്ന ഒരു പുസ്തകമായതുകൊണ്ട് എനിക്ക് ആ പുസ്തകത്തോട് വലിയ താല്പര്യമില്ല. നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ സുഹൃത്തുക്കളെയും ശത്രുക്കളെയും ഒന്ന് നോക്കിയാൽ മതി, ഇതിന് തെളിവുകളുണ്ട്. സുഹൃത്തുക്കൾ നമ്മുടെ നമുക്ക് എങ്ങനെയാ സുഹൃത്തുക്കളെ കിട്ടുന്നത്? നമ്മൾ ചെയ്യുന്നതൊക്കെ ശരിയെന്ന് പറഞ്ഞാൽ, നമ്മൾ ചെയ്യുന്നത് തെറ്റാണെങ്കിലും അതിനകത്തൊരു ശരിയുണ്ടെന്ന് കണ്ടുപിടിച്ച് നമ്മളെ ഒന്ന് ആശ്രയിപ്പിച്ചാൽ അല്ലെങ്കിൽ അനുമോദിച്ചാൽ ജീവിതകാലം മുഴുവനും നമ്മളും അവരും തമ്മിൽ എന്ത് ഉടമ്പടിയായിരിക്കും സ്വീകരിക്കുന്നത്? അതൊരു സുഹൃത്ത് ബന്ധത്തിലേക്ക് തന്നെ പോകും. ഡൂസ് ആൻഡ് ഡോൺസ്. ഇനി രണ്ടാമത്, നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളിൽ നമുക്ക് ശരിയാണെന്ന് തോന്നിയാലും ആ ശരിയുടെ ഇടയിൽ തിന്മയുണ്ടായിരുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചാൽ എത്ര വലിയ സുഹൃത്താണെങ്കിലും അവരാരായിട്ട് മാറും. നമ്മൾ പറയും, അവൻ എന്നോട് അങ്ങനെ പറയാൻ കൊള്ളാവും, ആ അച്ഛൻ അങ്ങനെ പറഞ്ഞത് ശരിയായോ എന്നൊക്കെ നമ്മൾ വ്യാഖ്യാനിക്കുകയും ചെയ്യും. ഇതിങ്ങനെ ഉണ്ടാകാൻ കാരണം നമ്മുടെ ഒക്കെ ജീവിതത്തിൽ നമ്മൾ നമ്മളെ കുറിച്ചൊരു വിലയിരുത്തൽ എപ്പോഴും എടുത്തു വെച്ചിട്ടുണ്ട്. എന്ത് വിലയിരുത്തല? കൂടുതൽ സമയം നമ്മൾ ചെയ്യുന്നതൊക്കെ ശരിയാണ്, നമ്മളാണ് ശരിയുടെ പ്രധാന പര്യായം, ശരിയുടെ അവതാരം നമ്മളാണ്, ഇങ്ങനെയുള്ള ചിന്തകൾ എല്ലാ മനുഷ്യരെയും ചെറുതല്ലാതെ ഭരിക്കാറുണ്ട്. പക്ഷേ ഈ ശരിയും തെറ്റും കണ്ടുപിടിക്കാൻ ദൈവം ഭൂമിയിൽ തന്നിരിക്കുന്ന ഒരു പുസ്തകമാണ് വിശുദ്ധ വേദപുസ്തകം. നമ്മൾ ചെയ്യുന്നതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശരിയുണ്ടാ, എന്തൊക്കെ കാര്യങ്ങൾ ശരിക്കപ്പുറമായി തെറ്റിലേക്ക് നയിക്കപ്പെട്ടു, ഇതിനെ വിചിന്തനം ചെയ്യുവാൻ ദൈവം നൽകിയിരിക്കുന്ന ഒരു ഭാഗ്യ പുസ്തകമാണ് വേദപുസ്തകം. ഈ അടുത്ത സമയത്ത് നമ്മുടെ സഭയിൽ ഒരു തിരുമേനി പ്രസംഗമധ്യേ പറഞ്ഞത് ഞാൻ കേൾക്കാനിടയായി. വിശുദ്ധ വേദപുസ്തകവും മറ്റ് പുസ്തകങ്ങളും തമ്മിലുള്ള വ്യത്യാസം, ഇത് പുസ്തകങ്ങളുടെ ഒരു സംഗ്രഹം എന്ന് മാത്രമല്ല, മറ്റേത് പുസ്തകം വായിച്ചാലും ആ പുസ്തകത്തിന്റെ തുടക്കവും ഒടുക്കവും അതിൽ തന്നെ ഉണ്ട്. ഒരു തുടർ പഠനത്തിനൊരു പക്ഷേ അത് സാധ്യത നൽകും, തുടർ ചിന്തകൾക്കത് സാധ്യത നൽകും. പക്ഷേ കൂടുതൽ നമ്മുടെ ഹൃദയങ്ങളെ വികസിപ്പിക്കുവാനോ പ്രകാശത്തിലേക്കോ വെളിച്ചത്തിലേക്കോ നയിക്കുവാനോ മറ്റ് പുസ്തകങ്ങൾക്ക് സാധ്യത നഷ്ടപ്പെടുമ്പോൾ വിശുദ്ധ വേദപുസ്തകം നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഉള്ള ഇരുട്ടിലേക്ക് വെളിച്ചം വീശുന്ന, വെളിച്ചം വിതറുന്നൊരു പുസ്തകമാണെന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തി. വളരെ ശരിയാണ്. നമ്മളിത് മനസ്സോടെ വായിക്കുമെങ്കിൽ, ഒരു ടാർഗറ്റ് പോലെ ദിവസം ഞാൻ ഒരു അധ്യായം വായിക്കും, അല്ലെങ്കിൽ ഒരു മാസത്തിനകം ഞാൻ ഈ പുസ്തകം മൊത്തം വായിക്കും, അല്ലെങ്കിൽ ഞാൻ 50 പ്രാവശ്യം എന്റെ ആയുസിൽ ഇത് വായിച്ചു തീർക്കും, അങ്ങനെ ടാർഗറ്റ് ഓറിയന്റഡ് റീഡിങ്ങിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. മനസ്സോടെ വേദപുസ്തകം വായിക്കുന്ന ഒരാൾക്ക് ഹൃദയത്തിൽ നിരാശയുണ്ടെങ്കിൽ, പ്രയാസമുണ്ടെങ്കിൽ, വേദനയുണ്ടെങ്കിൽ, ജീവിതത്തിൽ നഷ്ടങ്ങൾ സംഭവിച്ചെങ്കിൽ, അതിനൊക്കെയുള്ള ഉത്തരം നമ്മുടെ ഹൃദയത്തെ ആശ്വസിപ്പിക്കുവാൻ നൽകുന്ന രീതിയിൽ ഈ പുസ്തകത്തിനൊരു ശക്തിയുണ്ട്. ആ പുസ്തകത്തിൽ ആദ്യം കിടക്കുന്ന പുസ്തകങ്ങളെ നമ്മൾ പ്രത്യേകമായ ഒരു പേരില്ല, സൺഡ സ്കൂൾ മുതലേ പഠിച്ചു, അതിന് സ്വകാര്യ വിദ്യാഭ്യാസത്തിന്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. ചെറുപ്പം മുതൽ സൺഡ സ്കൂളിൽ ക്രമമായി പഠിച്ച ഒരാൾക്കറിയാം, ആദ്യത്തെ പുസ്തകത്തെ പഞ്ചഗ്രന്ഥം എന്നോ അല്ലെങ്കിൽ പെൻറ്റിറ്റ്യൂക്ക് എന്നൊക്കെ വിളിക്കും. ഈ പുസ്തകം നമ്മൾ അങ്ങനെ വിളിച്ചാൽ മാത്രം പോരാ, അതൊരു 5 ഓളിയത്തിൽ തീർക്കപ്പെട്ട പുസ്തകം എന്ന് മാത്രമല്ല, ദൈവം ഈ ലോകത്തെ കുറിച്ച് എന്ത് വിഭാവന ചെയ്തു, എന്തായിരുന്നു ദൈവത്തിന്റെ ഉദ്ദേശം, ഈ വിഷയങ്ങളൊക്കെ ഭംഗിയായി പഠിപ്പിക്കുന്ന ഒരു പുസ്തകമാണ്. അത് യഹൂദന്മാർക്ക് തോറ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ എന്ന അർത്ഥത്തിലും നിയമപുസ്തകം എന്നൊരു അർത്ഥത്തിലും ഈ പുസ്തകത്തെ പഠിക്കുവാനായിട്ട് അവർ ഇഷ്ടപ്പെടാറുണ്ട്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, ആദ്യ പുസ്തകത്തിന് 50 അധ്യായമുണ്ട്. ആ പുസ്തകത്തിന്റെ പേര് ജനിസിസ്, ഉൽപ്പത്തി എന്ന് നമ്മൾ വിളിക്കും. ആ 50 അധ്യായത്തിലൂടെ ദൈവം പറയാൻ ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല, ദ ക്രിയേഷൻ സ്റ്റോറി, സൃഷ്ടിയുടെ കഥ അല്ലെങ്കിൽ സൃഷ്ടി സംഭവം എങ്ങനെയായിരുന്നു, അതിനെക്കുറിച്ച് ദൈവത്തിന്റെ പദ്ധതി എന്തായിരുന്നു. പക്ഷെ അതോടൊപ്പം ഒരു കാര്യം കൂടി അവിടെ നടത്തപ്പെട്ടു, മനുഷ്യൻ ദൈവത്തിന്റെ കൃപയെ കളഞ്ഞ് വീണുപോയൊരു സംഭവം ഈ പുസ്തകത്തിൽ തന്നെ പ്രതിപാദിക്കുന്നുണ്ട്. രണ്ടാമത്തെ പുസ്തകം എക്സോഡസ്, ദ റിഡംപ്ഷൻ ഓഫ് ദ സീഡ് ഓഫ് എബ്രഹാം, അല്ലെങ്കിൽ ഒരു പുതിയ ദേശത്തെ, ഒരു പുതിയ വിഭാഗത്തെ, ഒരു പുതിയ ജനത്തെ ദൈവം പ്രത്യേകം തെരഞ്ഞെടുത്ത് അവരെ കരുതി ഒരു ഡിസിപ്ലിനിലൂടെ മുന്നോട്ട് നയിക്കുവാൻ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് വീണ്ടെടുക്കപ്പെട്ട മനുഷ്യന്റെ ചരിത്രമാണ് പുറപ്പാട് പുസ്തകം. മൂന്നാമത്തെ പുസ്തകം ലേവ്യ പുസ്തകത്തിൽ 27 അധ്യായമേ ഉള്ളൂ. ആ പുസ്തകത്തിൽ ആരാധിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യ വിഭാഗത്തെ ദൈവം വീണ്ടും സ്വപ്നം കാണുകയാണ്. രണ്ടു കാര്യം ഞാൻ പറഞ്ഞു, ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തെ അനുസരിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യ ജാതി, ഒരു മനുഷ്യ വംശം ദൈവത്തിന് ഉണ്ടാകണം എന്ന ഒരു നിർദ്ദേശപ്രകാരം പുരോഹിതന്മാരിലൂടെ ദൈവജനത്തിലൂടെ അതിൽ അവരെ പൂർത്തീകരിക്കുന്ന ഒരു സംഭവം ഇതിൽ കാണുകയാണ്. വീണ്ടും സംഖ്യാപുസ്തകം 36 അധ്യായം ഉണ്ടെങ്കിൽ അതിനകത്ത് രണ്ട് കാര്യമുണ്ട്. ജനസംഖ്യ കണക്കെല്ലാം എടുത്ത് ഗോത്രം ഗോത്രമായിട്ട് അവരെ തിരിച്ച് അവരുടെ ജീവിത വിശുദ്ധിക്ക് ആവശ്യമായ കാര്യങ്ങളെ നിർദ്ദേശിച്ചു. ഏറ്റവും ഒടുവിൽ 34 പുസ്തകമുള്ള ആവർത്തന പുസ്തകത്തിൽ മനുഷ്യനെ സംഘമായി അനുസരിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ദൈവത്തെ ആരാധിക്കുകയും ശീലിപ്പിച്ചതിന് ശേഷം കനാനിലേക്ക് കൊണ്ടുപോകുവാൻ ഒരു പുതിയ ഉടമ്പടി നൽകിയ ദൈവത്തിന്റെ പദ്ധതിയെക്കുറിച്ചും ആ പുസ്തകം പറയും. ഞാനിത് എന്റേതായ ഒരു വ്യാഖ്യാനം ഞാനത് സൂചിപ്പിച്ചത് മാത്രം, പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ഈ 5 പുസ്തകങ്ങൾക്കും വ്യത്യസ്തമായ വലിയ ദൈവശാസ്ത്ര വിഷയങ്ങൾ പിതാക്കന്മാർ രൂപകൽപ്പന ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള 5 കാര്യം പറഞ്ഞു. ഈ പുസ്തകങ്ങളുടെ ഇടയ്ക്ക് പ്രത്യേകിച്ച് 2 സ്ഥലങ്ങളിൽ ഉൽപ്പത്തി പുസ്തകത്തിന്റെ 31 അധ്യായം 12 വാക്യത്തിലും ലേവ്യ പുസ്തകം 16 അധ്യായത്തിന്റെ 30 വാക്യത്തിലും ഒരു പ്രത്യേകമായ ആശയം പറയുകയാണ്. ശാബത്തിനെ എങ്ങനെ ആചരിക്കണം, ശാബത്തിന്റെ പ്രത്യേകത എന്തിനു വേണ്ടിയാണ്, വാക്യം എങ്ങനെയാണ്, ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കുന്ന യഹോവയാകുന്നു എന്നറിയേണ്ടതിന് അത് തലമുറയായി എനിക്കും നിങ്ങൾക്കും മധ്യേ ഒരടയാളമാകുന്നു, അതുകൊണ്ട് നിങ്ങൾ ശബത്ത് ആചരിക്കണം, അത് നിങ്ങൾക്ക് വിശുദ്ധമാകുന്നു, അതിനെ അശുദ്ധമാക്കുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം. ഇതാണ് പുറപ്പാട് പുസ്തകത്തിൽ പറയുന്നതെങ്കിൽ ലേവ്യ പുസ്തകം വായിച്ചാൽ ആ ദിവസത്തിലല്ലോ യഹോവയുടെ സന്നിധിയിൽ നിങ്ങളെ ശുദ്ധീകരിക്കേണ്ടതിന് നിങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിക്കുകയും നിങ്ങളുടെ സകല പാപങ്ങളും നീക്കി നിങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്യുന്നത്, ഇത് എന്നേക്കും നിങ്ങൾക്കുള്ള ചട്ടമാകുന്നു എന്നും ദൈവം ഓർമ്മപ്പെടുത്തുകയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെയുണ്ട് ശാബത്ത് ദിവസം എങ്ങനെ വന്നു, എങ്ങനെയാ ശാബത്ത് ദിവസം വന്നത്. 1 ദിവസം മുതൽ ദൈവം ഓരോ സൃഷ്ടികർമ്മം ചെയ്യുകയാണ്. ആദ്യം ചെയ്തത് വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു, ദൈവം നല്ലതെന്ന് കണ്ടു. 1, 2, 3 ദിവസങ്ങൾ കഴിഞ്ഞു 4 ദിവസം പകൽ വെളിച്ചം ഉണ്ടാകുവാൻ സൂര്യനെയും രാത്രി പ്രകാശിക്കുവാൻ ചന്ദ്രനെയും കൂട്ടത്തിൽ നക്ഷത്രങ്ങളെയും വെളിച്ചത്തിന്റെ സ്രോതസ്സുകളെ ദൈവം പരിചയപ്പെടുത്തി. അങ്ങനെ ഏറ്റവും ഒടുവിലത്തെ ദിവസം എന്ത് ചെയ്തു, ഈ പ്രപഞ്ചത്തിൽ വസിക്കുവാൻ ദൈവം ആരെയാണോ ഉദ്ദേശിച്ചത് ആ വ്യക്തിയെ ദൈവത്തിന്റെ സാദൃശ്യത്തിലും രൂപത്തിലും ആദമിനെ സ്വന്തം കരം കൊണ്ട് പ്രത്യേകമായ പരിലാളനയിൽ മൂക്കിലൂടെ ജീവശ്വാസം ഓതി ഒരു മനുഷ്യനെ രൂപകൽപ്പന ചെയ്തു. അവൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ടാണ് തക്കതായ തുണയായി ഭൗവായി ദൈവം തമ്പുരാൻ രൂപകൽപ്പന ചെയ്തത്. എന്നാൽ ഈ സൃഷ്ടികർമ്മങ്ങൾ അവസാനിപ്പിച്ചതിന് ശേഷം ദൈവം ഒരു ദിവസം മാറ്റിവെച്ചു. എന്തിനു വേണ്ടിയാ ശാബത്ത്? ആ ദിവസത്തിന്റെ പേര് ശാബത്ത് എന്നാണ്. സോ വാട്ട് ഇസ് ദ പർപ്പസ്? എന്തിനു വേണ്ടിയായിരുന്നു? വിശ്രമം എന്നൊരു വാക്ക പറഞ്ഞു, ആരാധനയെന്നല്ല പറഞ്ഞത്, ഒത്തുകൂടാൻ വേണ്ടി പറഞ്ഞില്ല. നിങ്ങൾ നിങ്ങളുടെ ജീവിത ക്രമങ്ങളിൽ നിന്നെല്ലാം ഒരു ദിവസം മാറ്റിവെച്ച് വിശ്രമമായിട്ട് എടുക്കണം. ആ ദിവസത്തിന് എന്ത് പേരിട്ടു? ആ നിയമം പാലിക്കപ്പെടണം, അത് നിങ്ങൾക്ക് തലമുറയായി അനുഷ്ഠിക്കേണ്ടുന്ന ഒരു ചട്ടമാണ്, അതൊരു ഉടമ്പടിയാണ്. അത് പാലിക്കാത്തവനെ കുറിച്ച് കൃത്യമായി വേദോത്സവത്തിൽ എന്താ പറയുന്നത്? പാലിക്കാത്തവനെ കുറിച്ച് അവൻ എന്ത് കിട്ടുമെന്നാ പറഞ്ഞേ? മെമ്പർഷിപ്പ് പോകുന്നല്ല പറഞ്ഞേ? ആണോ? മരണശിക്ഷ. അപ്പൊ ആ മരണശിക്ഷ എന്ന് കേൾക്കുമ്പോ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരാൻ പോകുന്നത് എന്തുമായിരിക്കും? ഒരു വേക്ക് സർവീസും ഫ്യൂണറലുമായിട്ട് ബന്ധപ്പെട്ട അതിനെ കുറിച്ച് ഒന്ന് പഠിക്കാനായിട്ട് അല്പസമയം കണ്ടെത്തിയപ്പോൾ അത് വെറും ഒരു ഫ്യൂണറൽ സർവീസിന്റെ കാര്യമല്ല പറയുന്നത്. ദൈവത്തിന്റെ ഉടമ്പടി ക്രമത്തിൽ നിന്ന് അവൻ മാറ്റപ്പെടും. ഒരുപക്ഷെ അവൻ ലോകപ്രകാരം ജീവിക്കുന്നുണ്ടായിരിക്കാം. ലോകത്തിലെ നന്മകളൊക്കെ പൂർവിക പിതാക്കന്മാരുടെ പ്രാർത്ഥന കൊണ്ട് ഒരുപക്ഷെ അവന് കിട്ടുന്നുണ്ടായിരിക്കാം. ലോകപ്രകാരമുള്ള സൗഭാഗ്യങ്ങളിലും സ്വർഗീയ സന്തോഷത്തിലും ഒക്കെ അവൻ മുഴുകുന്നുണ്ടായിരിക്കാം. പക്ഷേ ദൈവത്തിന്റെ ഉടമ്പടി ക്രമത്തിൽ നിന്ന്, ഈ ഉടമ്പടി എന്ന് പറഞ്ഞാൽ കവനന്റ് റിലേഷൻഷിപ്പ്, അത് വേദോത്സവത്തിൽ ഉടനീളം പഴയ നിയമത്തിലൊക്കെ പഠിക്കുന്ന ഒരു സംഭവം. കോൺട്രാക്റ്റും കവനന്റും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. നമ്മളിപ്പം ഒരു ഹോള് ഒരു പ്രോഗ്രാമിന് എടുക്കണമെങ്കിൽ ഒരു കോൺട്രാക്ട് സൈൻ ചെയ്യും. ഒരു ജോലിക്ക് പുതിയതായിട്ട് കയറുമ്പോൾ ജോലി ചെയ്തിട്ടുള്ളത് അതിനെ കയറുന്ന ഭൂരിഭാഗം പേരും അവർക്കൊരു കോൺട്രാക്ട് ഇത്ര വർഷത്തേക്ക് അല്ലെങ്കിൽ ഇത്ര മണിക്കൂർ വെച്ച് ജോലി ചെയ്യുമ്പോൾ ഇത്ര രൂപ അല്ലെങ്കിൽ ഇത്ര ഡോളർ എനിക്ക് ശമ്പളം കിട്ടും, അതോടൊപ്പം തന്നെ ചില സപ്പോർട്ടിംഗ് സിസ്റ്റം ഒക്കെ എനിക്ക് ലഭിക്കും. ഇതിനെ കുറിച്ചുള്ള ഒരു ഉഭയസമ്മതം അതാണ് കോൺട്രാക്ട്. എന്നാൽ ഉടമ്പടി എന്ന് പറഞ്ഞാൽ ഉടമ്പടി പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള ഒരു കാര്യം, വിവാഹ സമയത്ത് പുരോഹിതൻ വിവാഹ നിശ്ചയത്തിന്റെ പൂർത്തീകരണം അത് പ്രതീകാത്മകമായി നമ്മളെ ധരിപ്പിക്കാൻ വേണ്ടി ഒരു ആഭരണം നമ്മളെ അണിയിപ്പിക്കും. ഏതാഭരണമാണ് മോതിരം. അതിന്റെ പ്രത്യേകത എന്തുവാ? കല്ല് വെച്ചിട്ടുണ്ടോ കല്ലില്ലയോന്നല്ല, പേരെഴുതിയിട്ടുണ്ടോ? ചിലടൊക്കെ പേരെഴുതിയാ കൊടുക്കുന്നത്. ഞാൻ പണ്ട് വിചാരിച്ചിട്ടുണ്ട് ഇതിൽ ഇങ്ങനെ പേരെഴുതി കൊടുക്കുന്ന ആള് മാറിപ്പോയിരിക്കാനാണ് എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. അതൊക്കെ സമ്പ്രദായങ്ങളുടെ ഭാഗമായിട്ട് വന്നതായിരിക്കാം. പക്ഷെ ആ ആഭരണത്തിനൊരു പ്രത്യേകത, അതിന് തുടക്കവുമില്ല അവസാനമില്ല. അതിന് അങ്ങനെ ചെയ്തത് ചുമ്മാ സന്തോഷത്തിന് വേണ്ടി ചെയ്തതാണോ? ഇത് വളരെ ദൈവത്തിന്റെ പദ്ധതിയിൽ ഞാൻ നോക്കിയിട്ട് ഏറ്റവും വളരെ വിഭാവനം ചെയ്തൊരു കുട്ടിയാണ് അത്. ഇനി തുടങ്ങിക്കഴിഞ്ഞാൽ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ അറ്റവും എവിടെ ആദ്യം എവിടെ അതിങ്ങനെ അത് എങ്ങോട്ട് നോക്കിയാലും ഒരേപോലെ ഇരിക്കുന്ന. പക്ഷെ നമ്മുടെയൊക്കെ മോതിരം നോക്കിയാലും ചിലയിടത്ത് കനക്കുറവാണ്, ശരിയല്ല? അത് ചില സീസണിൽ കനം കുറയും, അത് ചില സീസണിൽ കനം കൂടും. അതുകൊണ്ടായിരിക്കാം ചിലർ കല്ലൊക്കെ വെക്കും, ചിലർ പേരെഴുതും, അതിന്റെ ഷേപ്പൊക്കെ വ്യത്യാസപ്പെട്ടത്. എന്തുമാകട്ടെ, അതിന്റെ രൂപത്തിൽ ഒരു ആദ്യവും അന്തവും ഇല്ലാത്തൊരു അവസ്ഥയുണ്ട്. ഈ അവസ്ഥ പോലെയാണ് ദൈവത്തിന്റെ ഉടമ്പടിയിൽ നമ്മളുടെ പദ്ധതി ചേർന്ന് കഴിഞ്ഞാൽ there is no limitation, അല്ലെങ്കിൽ there is no end. ഒരിക്കലും അത് അവസാനിക്കാത്ത രീതിയിൽ ഇതിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. എന്ന് എന്തിനാ പറഞ്ഞത്? കവനന്റും കോൺട്രാക്റ്റും തമ്മിലൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി. അപ്പൊ മരണശിക്ഷ അനുഭവിക്കുക എന്നൊരു വാക്കിലൂടെ നമ്മളെ കൊല്ലുമെന്നോ തകർക്കുമെന്നോ വെടിവെക്കുമെന്നോ അർത്ഥത്തിലേക്കല്ല ചിന്തിക്കുന്നത്. ദൈവത്തിന്റെ രക്ഷാകരമായ പദ്ധതിയിൽ നിന്ന് ആ മനുഷ്യൻ മാറ്റപ്പെടും. ഇതാണ് ശാപതുമായിട്ട് ബന്ധപ്പെട്ട് ദൈവം കൊടുത്തിരിക്കുന്ന ഉടമ്പടി. ഇത് കഴിഞ്ഞ ഞായറാഴ്ച ആരാധനയിൽ സംബന്ധിച്ചവരൊക്കെ ഒരുപക്ഷെ കേട്ടുക. കഴിഞ്ഞ ഞായറാഴ്ച പള്ളിയിൽ പോയവരാണ് എന്റെ മുമ്പിൽ ഇപ്പൊ ഇരിക്കുന്നതല്ല എന്ന എന്റെ ഒരു വിചാരം. അതിനെ കേൾക്കുന്നവരും കഴിഞ്ഞ ഞായറാഴ്ച പള്ളിയിൽ പോയിക്കാണ്. അന്ന് പഴയ നിയമം വായിച്ചപ്പം ശ്രദ്ധിച്ചായിരുന്നു ഇല്ല ചാന്നരെ, അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ചേർന്നത്. അത് വീട്ടിൽ രണ്ട് ഗസ്റ്റ് ഉണ്ടായിരുന്നു, പിന്നെ എനിക്ക് വേറെ സ്ഥലം വരെ പോകാനുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാൻ കാണാം. അന്നേരം വായിച്ചത് ആ പഴയ നിയമം വായിക്കുമ്പം ഈ ആദ്യത്തെ പഞ്ചഗ്രന്ഥത്തിൽ നിന്നൊരു പുസ്തകം വായിക്കും, എല്ലാ ദിവസവും പ്രവചന പുസ്തകത്തിൽ നിന്ന് ഒരെണ്ണം വായിക്കും. ഇതൊക്കെ വളരെ മസ്റ്റാണ്. പക്ഷെ നമ്മളെപ്പോഴും ചെയ്യുന്നത് സമയം അനുസരിച്ച് ചെയ്ത് മൊത്തം വെട്ടുന്നവരുണ്ട്. അതിന് അത് നോക്ക് ചിലതൊക്കെ എടുത്ത് നോക്കിയിട്ട് ഇതിനകത്ത് ഏതാണ് ഷോർട്ട് ഏതാണ് അതെടുത്ത് വെച്ച് വായിക്കുന്നവരുണ്ട്. ചില വായനാ വീരന്മാർ എന്ന് വിളിച്ചാൽ ഞാൻ കൂടെ ചേർത്താ പറഞ്ഞത്, വായനാ വീരന്മാർ എന്ന് പറഞ്ഞാൽ കുറച്ച് നേരമൊക്കെ ഒന്ന് വായിക്കണമെന്ന് ഇഷ്ടപ്പെടുന്ന മലയാളമാരുണ്ട്. അവരെന്ത് ചെയ്യുന്നറിയോ, ആ ചാപ്റ്ററും അതിന്റെ രണ്ടുമൂന്ന് ചാപ്റ്ററൊക്കെ ചേർത്ത് വായിച്ചിട്ട് ഇനി കയറി വരും. അതൊരു അവർക്കൊരു സന്തോഷമാണ്. ഞാൻ അവരെ കുറ്റപ്പെടുത്തിയതല്ല, പക്ഷെ എന്ത് വായിച്ചാലും കഴിഞ്ഞ ഞായറാഴ്ച ഈ വേദഭാഗം വായിച്ചിരുന്നു. ഈ ലേവ്യ പുസ്തകത്തിലെ 16-ാം അധ്യായം അതിന്റെ ഞാൻ ഈ വായിച്ച വേദഭാഗത്തിൽ നിന്ന് വായനയുണ്ടായിരുന്നു. ഈ പുസ്തകം വായിച്ചു കഴിച്ച് നമ്മൾ ശാബത്തിനെ കുറിച്ച് പഠിച്ചു. പക്ഷെ ശാബത്തിനെ കുറിച്ച് പറയാനല്ല ഞാൻ എന്റെ ആമുഖം ഇവിടെ അവസാനിപ്പിക്കുന്നു. ഈ ശാബത്ത് പോലെ ആചരിക്കുവാൻ ദൈവം നമുക്ക് വേണ്ടി മറ്റൊരു ദിവസം തെരഞ്ഞെടുക്കും. അപ്പൊ ശാബത്തിന്റെ പർപ്പസ് ഞാൻ ആദ്യം പറഞ്ഞു ഒന്നുകൂടെ ആവർത്തിക്കുക. എന്തായിരുന്നു അതിന്റെ ഉദ്ദേശം? റെസ്റ്റ്, വിശ്രമത്തിന് വേണ്ടിയുള്ള ഒരു ദിവസമായിട്ട് സകല ജോലി കാര്യങ്ങളിൽ നിന്ന് മാറി, സകല ജോലി ചെയ്യിക്കലിൽ നിന്ന് മാറി ഒരു ദിവസം പ്രത്യേകമായിട്ട് മാറ്റിവെച്ച് അത് ശാബത്തായിട്ട് ആചരിക്കണം, അത് ഉടമ്പടിയായിട്ട് നിയമം വെക്കണം. അങ്ങനെയെങ്കിൽ നമ്മൾ ഇന്ന് ആചരിക്കുന്ന ശാബത്തിന് പകരമായൊരു ദിവസവും ഇതും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ട്? വ്യത്യാസം ആ ഉദ്ദേശത്തിൽ തന്നെ ഇല്ലേ? നമ്മൾ ഞായറാഴ്ച എടുക്കുന്നത് എന്തിനു വേണ്ടിയാണ്? വിശ്രമിക്കാൻ വേണ്ടിയാണോ? പിന്നെ എന്തിനു വേണ്ടിയാണ്? അത് വേദപുസ്തകത്തിൽ ഇഷ്ടംപോലെ പ്രാവശ്യം പറയുന്നുണ്ട്. അതിനെ കുറിച്ച് പറയാനാണ് ഞാൻ ഈ ആമുഖ സംസാരം നടത്തിയത്. വിശ്രമത്തിന് വേണ്ടി അല്ല നമ്മൾ ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം മാറ്റി വെക്കുന്നത്. പിന്നെ എന്തിനു വേണ്ടിയാണ്? ആരാധനയ്ക്കായി കൂടി വരുവാനും എന്റെ ഓർമ്മയ്ക്കായി ഇപ്രകാരം ചെയ്യുന്നെന്ന് അരുളി ചെയ്ത ക്രിസ്തുവിന്റെ വാക്കിനെ വളരെ ഭംഗിയായി ഹൃദയത്തോട് ചേർത്ത് വെച്ച് ആ ബലിപീഠത്തോട് ചേർന്ന് വന്ന് പ്രാർത്ഥിച്ച് ആരാധനയിൽ സംബന്ധിച്ച് അപ്പവീഞ്ഞുകളെ തിരുശരീര രക്തമായി പ്രാപിച്ച് ദൈവത്തോടുള്ള ഉടമ്പടിയെ പുതുക്കുവാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ വരുന്നത്. പള്ളി വരുന്നത്. അപ്പൊ പള്ളി വരാതിരുന്നാലും അല്ല, ബാക്കി എനിക്ക് പറയാൻ പറ്റത്തില്ല. ഇതേ വാക്ക് അവിടെയും കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടി വരും. ഇത് നിനക്ക് തലമുറയായി ഉള്ള ഒരു ഉടമ്പടിയാണ്. ആ ഉടമ്പടി തെറ്റിക്കുന്നവൻ എന്തിലേക്കാ പോകുന്നത്? മരണശിക്ഷ അനുഭവിക്കേണ്ടി വരും. എന്ത് മരണമെന്ന് ഞാൻ ആവർത്തിക്കുന്നില്ല. ലോകപ്രകാരമുള്ള മരണമല്ല, ദൈവത്തിന്റെ രക്ഷാകരമായ പദ്ധതിയിൽ നിന്ന് നമ്മൾ സ്വയം മാറ്റപ്പെടുന്ന ഒരു ഒരു സവിശേഷതയിലേക്ക് ഇത് മാറും. ഇനി വീണ്ടും ഈ വിഷയത്തെ അല്പം കൂടി വിശദമായിട്ട് നമുക്കൊന്ന് പഠിക്കാൻ നോക്കാം. ഈ ഞായറാഴ്ച ഉടമ്പടി ക്രമത്തിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം? കർത്തൃ ദിവസം എന്നൊരു വാക്കാണ് ഈ ഞായറാഴ്ചയെ നമ്മൾ പരിചയപ്പെടുന്നത്. എവിടെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്? കർത്തൃ ദിവസം, കർത്തൃ ദിവസത്തിൽ. ആ പ്രത്യേകിച്ച് MMES കാരൊക്കെ ഈ കഴിഞ്ഞ ഒരു വർഷം മൊത്തം വേദോത്സവത്തിന്റെ മുകളിൽ കയറിയിരുന്ന് പഠിക്കുമായിരുന്നു. എന്തുവാ ഈ വെളിപാട് പുസ്തകം പഠിച്ചു പഠിച്ച് പഠിച്ച് ഇപ്പൊ ഈ അങ്ങനെ ഒരു വിഷയം പഠിപ്പിക്കാൻ എവിടെയും വിളിച്ചു കഴിഞ്ഞാൽ ഉടനെ പേടിയാണ്. കാര്യം ഇതിനേക്കാളും പഠിച്ചവരാ എന്റെ മുമ്പിൽ ഇരിക്കുന്നത്. അങ്ങനെ ഒരു വിഷയം പഠിച്ചു. ഈ പുസ്തകത്തിന്റെ 1-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്നു, കർത്തൃ ദിവസത്തിൽ ആത്മവിവശനായി. ആരെ കുറിച്ചാ പറഞ്ഞു? നമുക്കിങ്ങനെ ഒരു ആത്മവിവശത ഉണ്ടാകാറുണ്ട്. കർത്തൃ ദിവസത്തിൽ വിശപ്പുണ്ടാകാറുണ്ട് എനിക്കും. ചില ദിവസമൊക്കെ ആരും ഈ ബ്രേക്ക്ഫാസ്റ്റ് എന്നും കഴിക്കുന്ന ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞായറാഴ്ച ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ പോകുമ്പോൾ അന്ന് സ്വാഭാവികമായിട്ട് എന്തുണ്ടാകും? ആരുടെയും കുറ്റമല്ല, നമ്മൾ ആ സമയമാകുമ്പോൾ ഡൈജസ്റ്റീവ് എൻസൈംസ് പുറപ്പെടുവിക്കും. അതുകൊണ്ടാണ് ഈ വലിയ നോമ്പിന്റെ ആദ്യത്തെ 2-3 ദിവസം ഭയങ്കര പ്രയാസമാണ് ഫാസ്റ്റിംഗ് എടുക്കാൻ. എടുക്കുന്നവർക്ക് അല്ലാത്തവർക്ക് പ്രയാസമൊന്നുമില്ല, അതൊരു സന്തോഷമായിട്ട് അങ്ങ് ജീവിക്കും. ഫാസ്റ്റിംഗ് എടുക്കുമ്പം ആ എൻസൈം അതുപോലെ നാച്ചുറലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. പക്ഷെ മനസ്സുകൊണ്ട് ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. അതിനേക്കാൾ ശക്തമായിട്ട് പഠിപ്പിച്ചവരാണ് നമ്മുടെ പൂർവ്വപിതാക്കന്മാർ. മനസ്സുകൊണ്ട് നമുക്ക് ഈ ഭക്ഷണക്രമത്തെ പിടിച്ചു നിർത്തി ഉപവാസത്തിന്റെ സന്തോഷം അനുഭവിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ആ പൂർവിക പിതാക്കന്മാരൊക്കെ ഉപവസിച്ചിട്ട് പുറത്തേക്ക് വരുമ്പോൾ അവരുടെ മുഖം എങ്ങനെയിരിക്കും. ഏറ്റവും നല്ല എക്സാമ്പിൾ മോശയാ. മോശ സീനായ് മലയിൽ നിന്ന് ആദ്യ ഭാഗം പോകുമ്പോൾ ആ നിലത്തിട്ട് ഉടച്ചിട്ടിറങ്ങി വരുന്നു. അവിടെ വേദോത്സവത്തിൽ ഒന്നും പറയുന്നില്ല. പക്ഷെ 2-ാം പ്രാവശ്യം ദൈവത്തിന്റെ തേജസ്സും പ്രാപിച്ച് താഴേക്ക് ഇറങ്ങാൻ നേരം ഇങ്ങ് താഴ്വാരത്തിൽ ഹോറേവിന്റെ താഴ്വരയിൽ നിൽക്കുന്ന മനുഷ്യർ സീനായ് പർവ്വതത്തിന്റെ മുകളിൽ നിൽക്കുന്ന മോശയുടെ മുഖം കണ്ടു. നമ്മൾ രാവിലെ എഴുന്നേറ്റ് സൂര്യനെ കാണുന്നത് പോലെ സൂര്യശോഭയോടുകൂടി മോശയുടെ മുഖം പ്രസന്നമായിരിക്കുക. എന്ത് കഴിഞ്ഞിട്ടാ വന്നേ? അവിടെ റെസ്റ്റോറന്റ് ഒന്നും ഇല്ലായിരുന്നു, ബൊഫെ സിസ്റ്റം ഇല്ല, ഒന്നുമില്ലെങ്കിലും ദൈവത്തെ കണ്ടിട്ട് വരുന്ന ഒരു വ്യക്തി. ഈ വിഷയം കർത്തൃ ദിവസം ഉണ്ടാകേണ്ടത് ഒരു പ്രധാനപ്പെട്ട കാര്യം ആത്മവിവശതയിൽ ആകണം. നമുക്ക് എന്താ ഉണ്ടാകാത്ത? ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ടെൻഷനും എന്തോ ഒരു കാര്യം കിട്ടാൻ പോകുന്നു. പിന്നെ ജോലിയിൽ നിന്ന്, ആ ജോലിയുടെ പ്രധാനപ്പെട്ട റോളിൽ നിന്ന്, ആ സ്റ്റാറ്റസിൽ നിന്ന് മറ്റൊരു ഉയർന്ന സ്റ്റാറ്റസിലേക്ക് മാറ്റി കിട്ടുന്ന ഒരു ദിവസം നമുക്ക് സന്തോഷം ഉണ്ടാകാറുണ്ടോ? ഇല്ല, ഉണ്ടാകാറുണ്ട്. ആത്മവിവശതയല്ല, അതിനപ്പുറത്തോട്ടുള്ള വാക്ക് ഉപയോഗിക്കേണ്ടി വരും. നമ്മുടെ ഭവനങ്ങളിൽ പ്രധാനപ്പെട്ട വിശേഷ ദിവസങ്ങൾ ഉണ്ടാകുമ്പോൾ, അത് ജന്മദിനമാകാം, അല്ലെങ്കിൽ വിവാഹവാർഷികമാകാം, അല്ലെങ്കിൽ മക്കളുടെ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാകാം, മക്കൾക്ക് ജോലി കിട്ടിയ കാര്യമാകാം, അല്ലെങ്കിൽ അമേരിക്കൻ കോണ്ടക്സ്റ്റ് പറഞ്ഞാൽ 12th grade കഴിയുമ്പോൾ ഇത് വലിയ ഉത്സവമാണ്. നാട്ടിലതില്ല, ഞാൻ വിചാരിച്ചു ഇവിടെ കാണും ആ സമയത്ത് വന്നിരുന്നെങ്കിൽ അങ്ങനെങ്കിലും സന്തോഷിക്കാൻ പറ്റിയത്. എന്തുവാ ഗ്രാജുവേഷൻ 12th കഴിയുമ്പോഴത്തേക്ക് അത് സ്കൂളിൽ നിന്നൊരു വലിയ ഉത്സവം, ഒരു സെലിബ്രേഷൻ നടത്തുന്നു. വീട്ടിൽ പിന്നെ നാട്ടിൽ എവിടൊക്കെ വെച്ച് നടത്താമോ ഇതെല്ലാം നടത്തി. പക്ഷെ പിന്നീട് ഈ കുട്ടി എന്തൊക്കെ പഠിക്കുന്നതിനെ കുറിച്ച് എല്ലാവർക്കും താല്പര്യമുണ്ടോന്ന് ചോദിച്ചാൽ ചിലടൊക്കെ സ്വിച്ച് ചെയ്ത് പോവാം, ചിലടൊക്കെ അവസാനം വരെ എത്തിക്കുന്നുണ്ട്, ചിലടെ ഏതെങ്കിലും മേഖലകളിലൊക്കെ കയറുന്നുണ്ട്. ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, എങ്കിലും എല്ലാവരും പഠിക്കുന്ന ഒരു തലമുറയെ നമുക്ക് വാർത്തെടുക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ പറഞ്ഞ ആ വിഷയത്തിന്റെ പൊരുൾ, ഈ കർത്തൃ ദിവസം അല്ലെങ്കിൽ ഞായറാഴ്ച ദിവസം നമുക്ക് ഉണ്ടാകേണ്ടുന്ന പ്രധാനപ്പെട്ട സംഭവം ഈ മരണശിക്ഷയെ കുറിച്ചുള്ള ഭയമല്ല, ദൈവത്തോടുള്ള ഉടമ്പടിയിൽ ഞാൻ പുതുക്കുവാനായിട്ട് ദൈവസന്നിധിയിൽ വന്ന ദിവസമാണ് കർത്തൃ ദിവസം. ഞായറാഴ്ച ആകുമ്പോൾ ദൈവം, ചിലപ്പോഴൊക്കെ പറയാറുണ്ട് ദൈവത്തിന്റെ, നമ്മളെ പൊതുവെ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ ഭവനമാണ് ദേവാലയം, ശരിയല്ലേ? അപ്പൊ ചില കുട്ടികളൊക്കെ സംശയം ചോദിച്ചിട്ടുണ്ട്, ദൈവം സർവ്വവ്യാപിയാണെങ്കിൽ പള്ളി പോകേണ്ട കാര്യമില്ലല്ലോ, എവിടെ ഉണ്ട്? നമ്മൾ ഇരിക്കുന്നിടത്തും കാർ ഓടിക്കുന്നിടത്തും എവിടെ പോയിരുന്നാലും അവിടെ ഉണ്ട്. പക്ഷെ നമ്മുടെ രഹസ്യ കാര്യങ്ങളിൽ ദൈവം വരുമെന്നുള്ളൊരു ശ്രുതിയും കൂടെ അതിനകത്തുണ്ട്. എന്നാൽ ഈ ദേവാലയത്തിൽ വരുമ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ പലപ്പോഴും സ്വപ്നം കാണുന്ന ദൈവം ആ ബലിപീഠത്തിൽ വന്നിരുന്ന് നോക്കും ആരൊക്കെ വന്നു. തോമസ് വന്നിട്ടുണ്ട്, ആ സംഗമം വന്നിട്ടുണ്ടോ, ആ ദേവിച്ച വന്നിട്ടുണ്ടോ. അപ്പൊ ഇങ്ങനെ ഓരോരുത്തരെ നോക്കും, നോക്കുമ്പോഴാ നോക്കും നമുക്ക് ചിന്തിക്കാൻ പറ്റിയിട്ടുണ്ടോ ഉണ്ടോ. എന്റെ ഒരു ഭാവന ഞാൻ പറഞ്ഞു, അങ്ങനെ ചിന്തിക്കാൻ പറ്റും. അത് എന്റെ അപ്പൻ ഞാൻ പള്ളിയിൽ പോകാൻ ഏതോ ഒരു ദിവസം മടി കാണിച്ചപ്പോ എന്നോട് പറഞ്ഞൊരു കൊച്ചു സംഭവമായത്, നീ ചെല്ലുന്നുണ്ടോന്ന് ദൈവം രാവിലെ നോക്കും. ഞാൻ അവിടെ എല്ലാം കറങ്ങി നോക്കി, എവിടെ ദൈവം ഇരിക്കുന്നു. ഞാൻ മധുവായി കയറിയിട്ടില്ല, പള്ളിക്ക് ചുറ്റും നടന്നു നോക്കി, ആ മാവിന്റെ മുകളിലോട്ട് നോക്കി, തെങ്ങിന്റെ ചുവട്ട് നോക്കി, അവിടെ അങ്ങ് ദൈവത്തെ കണ്ടില്ല. അപ്പൊ ഞാൻ തിരിച്ചു പറഞ്ഞു, അവിടെ കണ്ടില്ലല്ലോ. അപ്പൊ നിനക്ക് ഇപ്പോഴേ കാണാൻ പറ്റത്തില്ല, കുറച്ചും കൂടെ പ്രായമാകുമ്പോഴേ ഈ കാര്യം മനസ്സിലാവും. അത് ഞാൻ അന്നേ അങ്ങ് വിശ്വസിച്ചു. ആ വിശ്വസിപ്പിക്കാൻ പറ്റുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ദാറ്റ് ഇസ് ദ ഫോർമേഷൻ ടൈം. നമ്മൾ ചിലപ്പോഴൊക്കെ പറയാറുള്ളൂ, ഇപ്പൊ അവൻ പള്ളി വരുന്നില്ല, ഇപ്പൊ അവന് പള്ളിയിൽ നിന്ന് കേൾക്കുന്ന ദേഷ്യമാണ്, അവന് ഞായറാഴ്ച അവന് വേറെ ഒരുപാട് പരിപാടിയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പുതിയ തലമുറയെ പറയുമ്പോൾ ഇത് എവിടെ തുടങ്ങേണ്ടെന്ന കാര്യമാണ്. ആ കുട്ടി കുട്ടിയായി തീരുന്ന അവന്റെ അവന്റെ ഓർമ്മ പദത്തിലേക്ക് ചില കാര്യങ്ങൾ ആദ്യമായി കടന്നുകൂടുന്ന സമയത്ത് തന്നെ ഈ വിഷയങ്ങൾ കൃത്യമായി കൊടുക്കുവാൻ നമുക്ക് സാധിച്ചെങ്കിൽ മാത്രമേ വിട്ടു പറ്റൂ. ഈ കുട്ടി ഇത് വിശ്വസിക്കണമെന്ന് നിർബന്ധമുള്ളൂ എന്നാണ് എന്റെ ഒരു മനസ്സിലാക്കൽ. ഇനി ഇതിന്റെ രണ്ടാമത്തെ ഭാഗം, യേശു ക്രിസ്തു മരണത്തിലേക്ക് മാറ്റപ്പെട്ടു, ശരീരം ഇവിടെ അടക്കുകയും ചെയ്തു, കബറിലേക്ക് വെച്ചു എന്ന ഉയർത്തെഴുന്നേറ്റ് മൂന്നാം ദിവസം എന്ന് പറഞ്ഞാൽ ഏതാണ് നമുക്ക് ഏറ്റവും വലിയ സന്തോഷമുള്ള ദിവസമാണ് ഈസ്റ്റർ. അത് 50 ദിവസം കഴിഞ്ഞിട്ട് ആ പ്രയാസങ്ങളും ബുദ്ധിമുട്ടും എല്ലാം ഒന്ന് മാറ്റി, ആ അന്ന് എന്തൊക്കെ തടുത്തു വെച്ചു അതെല്ലാം തടഞ്ഞു വെച്ച കാര്യങ്ങളൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ദിവസമായിട്ട് നമ്മളിതിനെ കാണാറുണ്ട്. അതാണോ, അത് നമ്മുടെ ഭൗതികമായ ചിന്തകളുടെ ഭാഗമാണ്. പക്ഷേ എനിക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായ ക്രിസ്തു മരണത്തെ അതിജീവിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേറ്റു. ഈ സന്തോഷമാണ് യഥാർത്ഥത്തിൽ ഈസ്റ്റർ അല്ലെങ്കിൽ ഉത്ഥാന പെരുന്നാൾ എന്ന് പറയുന്നത്. ആ സന്തോഷം പങ്കുവച്ച ദിവസം അന്നു മുതൽ ഞായറാഴ്ചയായിട്ട് മാറ്റപ്പെട്ടു. വീണ്ടും യേശു തമ്പുരാൻ ഈ ലോകത്ത് നിന്ന് ശിഷ്യന്മാരോട് ചില കാര്യങ്ങളും നിർദ്ദേശങ്ങളും നൽകിയതിന് ശേഷം ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് നമ്മൾ പഠിച്ചതും പറഞ്ഞതുമായ ഒരു കാര്യമുണ്ട്. രണ്ട് കൈകളും ഉയർത്തി ആ മുഴുവൻ പേരെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയിൽ മേഘങ്ങളുടെ ഇടയിലേക്ക് ക്രിസ്തു എടുക്കപ്പെട്ടു. ഈസ്റ്റർ നമുക്കറിയാം. അതിന് അതിനിടയ്ക്ക് കർത്താവ് ഒരു കാര്യം കൂടി പറഞ്ഞായിരുന്നു, നിങ്ങൾ കാത്തിരിക്കണം. ഇതിനു വേണ്ടിയാണ് പരിശുദ്ധാത്മാവ്, കാര്യസ്ഥനായ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേലേക്ക് മുകളിലേക്ക് വരും, നിങ്ങളിലേക്ക് കടന്നു വരും. അതിനുവേണ്ടി പ്രാർത്ഥനാപൂർവ്വം കാത്തിരിക്കണം. ഇത് വന്ന ദിവസം എന്നാണ് 50th day, ഉയർത്തെഴുന്നേൽപ്പ് കഴിഞ്ഞിട്ടുള്ള 50th ദിവസം എന്ന് പറഞ്ഞാൽ അതും ഒരു കർത്തൃ ദിവസം അല്ലെങ്കിൽ ഞായറാഴ്ചയാണ്. ഇനി യേശു തമ്പുരാൻ ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ഓരോ ആഴ്ചകളിലും അവർ സംഗമിക്കുന്നതിനെ കുറിച്ച് ആഴ്ചവട്ടത്തിന്റെ 1st ദിവസം അടച്ചിട്ട മുറിക്കുള്ളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ശിഷ്യന്മാരുടെ മധ്യത്തിലേക്ക് അവരുടെ കൈ, ക്രിസ്തുവിന്റെ കൈ അവരെ ഉയർത്തി കാണിച്ചുകൊണ്ട് അവരുടെ മധ്യത്തിലേക്ക് യേശു തമ്പുരാൻ വന്നു. ഇത് കണ്ടപ്പോൾ ശിഷ്യന്മാർക്ക് സന്തോഷമുണ്ടായി. അവരെ കൂട്ടിച്ചേർത്തിട്ട് അവരുടെ മുകളിലേക്ക് അല്ലെങ്കിൽ അവരിലേക്ക് ശിവന്റെ ശ്വാസം പരിശുദ്ധാത്മാവിനെ ഊതിയതായിട്ടും ഒക്കെ വേദഭാഗം നമ്മൾ വായിക്കുന്നു. ഇങ്ങനെ ഈ വേദഭാഗത്തിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യം, എവരി സൺഡേ ഓരോ ഞായറാഴ്ചയും ഗെറ്റ് ടുഗദർ. എന്തിന്റെ ഗെറ്റ് ടുഗദർ? വിശ്രമത്തിന്റെ ഗെറ്റ് ടുഗദർ അല്ല, ആരാധനയ്ക്കായും ദൈവത്തോടുള്ള ഉടമ്പടിയെ വീണ്ടും പുതുക്കുവാനുമുള്ള ഒരു ഒരു സമ്മേളനം, ഒരു സംഗമം ആദിമ ക്രൈസ്തവ സഭയിൽ ഉണ്ടായിരുന്നു. ഇതിന്റെ വെളിച്ചത്തിലാണ് യഥാർത്ഥത്തിൽ നമ്മൾ അതിന്റെ പാരമ്പര്യത്തിൽ വളരുവാൻ ഇഷ്ടപ്പെടുന്നത്. ഇതിന്റെ ചിലതൊക്കെ ഞാൻ ഇതിനെ കുറിച്ച് പഠിച്ച ചില തിസീസുകൾ, അത് ക്രൈസ്തവ ലോകത്ത് ചില മനുഷ്യരൊക്കെ ഈ സൺഡേ വർഷിപ്പ് എന്ന് തുടങ്ങി, അതിന്റെ ആരംഭം എന്താണ്, അതിന്റെ ഉൽപ്പത്തി എന്താണ്, വേദപുസ്തകത്തിൽ അങ്ങനെ തന്നെ ചെയ്യണമെന്ന് പറയുന്നുണ്ടോ എന്നൊക്കെ പഠിച്ച കുറെ ആ മിടുക്കരായ ക്രൈസ്തവ ലോകത്തുള്ള മനുഷ്യരുടെ കുറെ ഫിസിക്സ്, അതിന്റെ ഏറ്റവും കണ്ടന്റ് ഒന്ന് വായിക്കാനായിട്ടിടയായി. അപ്പൊ ചിലര് അതിലൊരു ഒരു മൈനോറിറ്റി ആൾക്കാര് പറഞ്ഞു സ്ഥാപിക്കുന്നത് ഇങ്ങനെയാണ്, ദൈവം അതിനെക്കുറിച്ച് വേദപുസ്തകത്തിൽ ഇങ്ങനെ ഒരു ചിന്ത ഞായറാഴ്ച തന്നെ നിങ്ങൾ കൂടണം എന്ന് പറയുന്നില്ലെങ്കിലും എന്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇപ്രകാരം ചെയ്യുക, ആ ഒരു ഒരു ബേസ്മെന്റ്, ആ ബേസ്മെന്റിൽ നിന്നുകൊണ്ട് ഒരുമിച്ച് കൂടുവാനും ഒരുമിച്ച് ആരാധിക്കുവാനും ആ ദിവ്യ തിരുശരീര രക്തങ്ങളെ പ്രാപിക്കുവാനും ആദിമ ക്രൈസ്തവ സഭ മുതൽ നമുക്ക് നമ്മുടെ അത്രയും ബുദ്ധി ഉണ്ടായിരുന്നു നിങ്ങളുടെ ചോദിച്ചത് ഉണ്ടാകും. ഞാൻ ചോദിക്കുന്നതിന് മറുപടി പറ കൃത്യമായിട്ട് നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് തെളിഞ്ഞു വരുന്നത് നമ്മളെക്കാളും ബുദ്ധി കുറഞ്ഞ തലമുറയായിരുന്നു നമ്മുടെ പൂർവികർ. ഞാൻ പറയും നമ്മളെക്കാളും ഭക്തി കൂടുതലുള്ളവരായിരുന്നു നമ്മുടെ പൂർവികർ. അങ്ങനെയെങ്കിൽ ആദിമ ക്രൈസ്തവ സഭയിലുള്ളവരുടെ ഭക്തി അളക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ ചിലപ്പോഴൊക്കെ ഇരുന്ന് ഓർക്കും, ദൈവമേ ഞാൻ ഒരച്ഛനായിട്ട് ജീവിക്കുക, എന്റെ ഭക്തി ജീവിതവും ആദിമ ക്രൈസ്തവ സഭയിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച അന്നത്തെ പാരമ്പര്യത്തിൽ ക്രിസ്തുവിനോടൊപ്പം നടക്കുകയും അതിനുശേഷം ജീവിച്ചവരുടെയും ഭക്തി അളക്കാൻ നോക്കിയാൽ എനിക്ക് ഏത് സ്കെയില് കൊണ്ടുവന്നാലും അതിനകത്തൊന്നും കാണുന്നില്ല. ഒരു ശൂന്യത മാത്രമേ ഉണ്ടാവൂ. ഓറ അളക്കാനുള്ള ഉപകരണം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓറ എന്ന് പറഞ്ഞിട്ടുണ്ട് ഓരോ മനുഷ്യന്റെയും പ്രകാശ വലയം കണ്ടുപിടിക്കുക. ഞാൻ വിചാരിച്ചിട്ടുണ്ട് അതെങ്ങാനും എടുത്തോണ്ട് എന്റെ അടുത്തോട്ടെങ്ങാനും വന്നാൽ ഞാൻ ചിലപ്പോൾ വട്ടം കറങ്ങി പോകും. കാര്യം എന്താ, എനിക്ക് തന്നെ ഒരു ഫീലിംഗ് ഉണ്ട് ഇത് എനിക്ക് കുറവാണ്. പക്ഷെ ചിലരുടെ നിപ്പ് കണ്ടാലും ചില പള്ളി ചെല്ലുമ്പോൾ ചില മനുഷ്യരുടെയും ചില വ്യക്തികളുടെയും നിപ്പ് കണ്ടാൽ തോന്നും അവരാണ് ഓറ എന്ന് തോന്നുന്നവരെ നമുക്ക് കാണാൻ പറ്റും. എന്ന് കുറ്റപ്പെടുത്തുകയോ പരിഹസിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, ഈ ചിന്തയുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിൽ വന്നൊരു കാര്യത്തെ ഞാൻ വീണ്ടും അതിനോട് യോജിപ്പിച്ചു എന്ന് മാത്രം. ഇനി അപ്പോസ്തല പ്രവൃത്തികൾ 20:7 വായിച്ചാൽ പരിശുദ്ധനായ പൗലോസ് ലീഹ കർത്തൃമേശ ഒരുക്കിയ സന്ദർഭങ്ങളെ കുറിച്ച് പറയും. ഏത് ദിവസമാണ് ചെയ്തതെന്ന്, കർത്താവിനോട് കൂടെ നടന്ന മനുഷ്യനല്ല, കർത്താവിനെ ഏറ്റവും കൂടുതൽ ആക്രമിക്കുവാനും ക്രൈസ്തവ ലോക ചിന്തകളെ പങ്കുവെക്കുന്നവരെ കല്ലെറിയാൻ ഇഷ്ടപ്പെട്ട മനുഷ്യനെ ജനസ്കോസിലേക്കുള്ള യാത്രാമധ്യേ കർത്താവ് പിടികൂടിയെങ്കിൽ അതിനുശേഷം ഈ പാരമ്പര്യത്തിലേക്ക് വരണമെങ്കിൽ ആദിമ ക്രൈസ്തവ സഭയിൽ അത്രമാത്രം ശക്തമായ ചിന്ത എന്തിനെ കുറിച്ച് ഉണ്ടായിരിക്കണം. ആരാധിക്കുവാനും ദൈവത്തോടുള്ള ഉടമ്പടിയിൽ പുനർബന്ധിക്കുവാനും ഇഷ്ടപ്പെടുന്ന ഞായറാഴ്ച ദിവസത്തിന്റെ പ്രസക്തിയെ കുറിച്ച് പരിശുദ്ധനായ പൗലോസ് ലീഹായുടെ അനുഗ്രഹിക്കപ്പെട്ട ചിന്തകളിൽ ഈ ആശയം ഉള്ളതുകൊണ്ടാണ് കർത്തൃമേശ ഒരുക്കുവാൻ ഞായറാഴ്ച ദിവസം പരിശുദ്ധനായ പൗലോസ് ലീഹ മാറ്റിവെച്ചതായി വേദഭാഗം പഠിപ്പിക്കുന്നു. വീണ്ടും 1 കൊരിന്ത്യലേഖനം 16:2 വിശ്വാസ സമൂഹത്തെ ഒത്തുകൂടുവാനും അല്ലെ ഒത്തുചേർത്ത് ദൈവവചനം പ്രസംഗിക്കുവാനും അവരുടെ മുമ്പിൽ ദിവ്യബലിയുടെ അനുഭവങ്ങളെ പങ്കുവെക്കുവാനും ഈ കൊരിന്ത്യ സഭയിൽ സമയം കണ്ടെത്തിയ ചിന്തകളും ഞായറാഴ്ചയുമായിട്ട് ബന്ധപ്പെട്ട 1 കൊരിന്ത്യലേഖനം 16:2 അവിടെ പറയുന്നു കർത്തൃ ദിവസം, ആ ദിവസം ഞായറാഴ്ചയാണ് അല്ലെങ്കിൽ ആഴ്ചയുടെ 1 ദിവസം. ഈ ദിവസം കൊരിന്ത്യ സഭയിൽ ക്രൈസ്തവ ചിന്തകളെ പങ്കുവച്ച സഭാവിശ്വാസികളുടെ മധ്യത്ത് പ്രസംഗ സന്ദേശം നൽകുവാനും തിരുവത്താഴത്തിന്റെ അനുഗ്രഹിക്കപ്പെട്ട നന്മകൾ പങ്കുവെക്കുവാനും പൗലോസ് ലീഹ ഇഷ്ടപ്പെട്ടു. വീണ്ടും പിതാക്കന്മാരുടെ പുസ്തകങ്ങൾ, 2-3 പിതാക്കന്മാരുടെ പേര് ഞാൻ എടുത്തു പറയുന്നത്, ബർണബാസ്, ജസ്റ്റിൻ മാത്യു, ദിഡാക്കെ എന്ന പുസ്തകം, ക്ലെമന്റ് ഓഫ് അലക്സാൻഡ്രിയ, ടെർട്ടുലിയൻ, ഇതൊക്കെ ആദിമ സഭയുടെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണ്. സെമിനാരിയിലൊക്കെ വിദ്യാഭ്യാസത്തിന് 1-ാം വർഷത്തിലും 2-ാം വർഷത്തിലും ഈ പിതാക്കന്മാരുടെ പഠനങ്ങളൊക്കെ പഠിക്കുവാൻ ഒരു സിലബസിനകത്ത് ഉണ്ടെങ്കിലും ഈ കാലഘട്ടത്തിൽ ഏത് മനുഷ്യർക്കും ഈ പുസ്തകങ്ങൾ ഇന്ന് ലഭ്യമാണ്. ഗൂഗിളിലോ അല്ലെങ്കിൽ പുസ്തക ഗ്രന്ഥങ്ങളുടെ ശേഖരത്തിലോ എവിടെ പരതിയാലും ഈ പുസ്തകങ്ങളുണ്ട്. അവിടെയെല്ലാം ഈ ഞായറാഴ്ച ദിവസത്തിന്റെ പ്രത്യേകതയെക്കുറിച്ച് ഭംഗിയായി പറഞ്ഞ് ആ അനുഭവം പങ്കുവെക്കുന്ന ഒരു ആശയം അതിനകത്തെല്ലാം ഒളിഞ്ഞുകിടപ്പാണ്. ഞാൻ എന്റെ പ്രസംഗത്തിന്റെ അവസാന ഭാഗത്തേക്ക് വരികയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞത് ആദ്യം ശാബത്ത് ദൈവം എന്തിനു വേണ്ടി അല്ലെങ്കിൽ എന്ത് ഉദ്ദേശത്തോടുകൂടി നടപ്പാക്കാൻ ശ്രമിച്ചു, അത് പാലിക്കപ്പെടാത്തതിന് ദൈവം കൊടുക്കുന്ന ശിക്ഷാവിധി എന്താണെന്ന് മനസ്സിലാക്കി. ഉൽപ്പത്തി മുതൽ ആവർത്തനം വരെയുള്ള പുസ്തകങ്ങളെ കുറിച്ച് ഏകദേശ ധാരണ വെറുതെ നമുക്കൊന്ന് വീണ്ടും ഒന്ന് പുനഃപരിശോധിക്കാനുള്ള അവസരം ലഭിച്ചു. അതിന് തത്തുല്യമായി ക്രൈസ്തവ ലോകത്തിന് ദൈവം അറിഞ്ഞു നൽകിയൊരു ദിവസമാണ് ഞായറാഴ്ച. ഈ ഞായറാഴ്ച ദിവസത്തെയും ഈ ഉൽപ്പത്തി പുറപ്പാട് പുസ്തകത്തിലെയും ലേവിയ പുസ്തകത്തിലെയും വാക്യത്തോട് ചേർത്ത് വെച്ചാൽ അത് പാലിക്കാത്തവന് എന്തുണ്ടാകും? മരണശിക്ഷയുണ്ടാകും. നമ്മളൊക്കെ ഇവിടെ ഇരിക്കുന്ന ധാരാളം പേരും അല്പം ഒരു 40 വയസ്സിന് മേലോട്ടുള്ളവരായാലും എന്നെ കേൾക്കുന്നവരും മറ്റു സ്ഥലങ്ങളിൽ ഇരുന്ന് കേൾക്കുന്നവരെന്നാണ് എന്റെ വിചാരം. കാര്യം പുതിയ ജനറേഷൻ ഈ ഒരു പ്രാർത്ഥന എത്രമാത്രം വരുന്നു എന്ന് ചോദിച്ചാൽ അവർക്ക് ലാംഗ്വേജിന്റെ പ്രശ്നം കാണും. ആ ലാംഗ്വേജിന്റെ പ്രശ്നം ഇല്ലെങ്കിൽ തന്നെ അവർക്ക് സമയമില്ലാതിരിക്കും. അതുകൊണ്ട് മുഴുവൻ ആ പ്രായത്തിലുള്ളവർ കാണണമെന്നില്ല. ഞാൻ ചോദിക്കുന്ന ചോദ്യം, നമ്മുടെ പൂർവികർ, നമ്മുടെ ഓർമ്മ പദത്തിലേക്ക് വരുന്ന അപ്പൻ വല്യപ്പൻ, ആ തലമുറ വരെ ഈ ഞായറാഴ്ച ദിവസം എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി അവർ വിനിയോഗിക്കുക? വേറൊരു ഉത്തരമുണ്ടോ? ഒരു സ്ഥിരമേ ഉള്ളൂ. തൊട്ടടുത്ത് പള്ളി കുർബാന ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ കിലോമീറ്ററുകൾക്ക് അപ്പുറത്തായിരിക്കും ഒരു വലിയ പള്ളി ഉള്ളത്, അല്ലെങ്കിൽ ഫറോന പള്ളി. ആ പള്ളിയിൽ എല്ലാ ഞായറാഴ്ചയും പോകാൻ പറ്റത്തില്ല. അതാത് സ്ഥലത്ത് കൂട്ടം കൂടി സംഘമായിട്ടിരുന്ന് നമസ്കാരം ചൊല്ലും, ഉപദേശി പ്രസംഗിക്കും, പാട്ടുകളൊക്കെ പാടും, പ്രാർത്ഥിക്കും, മടക്കും. പിന്നീടല്ലേ എല്ലാ ഞായറാഴ്ചയും പള്ളി കുർബാനയായിരുന്നു. എന്നെ കേൾക്കുന്ന എല്ലാവരുടെയും പള്ളിയിൽ തുടങ്ങിയപ്പോഴേ ഉണ്ടായിരുന്നു. ഇല്ല, എന്റെ ഓർമ്മ മതത്തിലും എന്റെ ഗ്രാമത്തിലും ആ എല്ലാ ഞായറാഴ്ചകളിലും പള്ളിയിൽ ആരാധന ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പോഴോ? ഇപ്പൊ എല്ലാ ആഴ്ചയും ഉണ്ട്. അത് കഴിഞ്ഞിട്ടോ എല്ലാ ദിവസവും ഉള്ള പള്ളികളുണ്ട്. ആഴ്ചയിൽ ഒന്നോ രണ്ടോ ഇതെല്ലാം നല്ലതാണ്. പക്ഷേ ഈ ഞായറാഴ്ച ദിവസത്തിന്റെ പ്രസക്തിയിലേക്ക് നമ്മൾ ഇത്രയും ചിന്തിക്കാൻ സമയം കണ്ടെത്തിയെങ്കിൽ ആ ദിവസം നമ്മൾ ഇന്ന് എന്തൊക്കെ കാര്യത്തിന് ഉപയോഗിക്കും? നമ്മൾ പറയും ഈ രാജ്യത്തിന്റെ, അല്ലെങ്കിൽ നമ്മൾ ഏത് ചുറ്റുപാട് ജീവിക്കുന്നോ ആ ചുറ്റുപാടിനെ അനുസരിച്ചും കൂടെ നമ്മൾ ജീവിക്കണം. അതുകൊണ്ട് നമ്മൾ എന്തിനു വേണ്ടി നിർബന്ധിതരാകും? നമ്മുടെ ഡ്യൂട്ടി അസൈൻ ചെയ്ത് വരുമ്പോൾ ഞായറാഴ്ച ജോലി ഇട്ടാൽ നമ്മൾ എന്ത് പറയും? ഞങ്ങൾക്ക് ഡ്യൂട്ടിയായിരുന്നു, ഞാൻ ഡ്യൂട്ടി ചെയ്തവരെ കുറ്റപ്പെടുത്താനല്ല. പക്ഷേ നമ്മൾ ഈ ഡ്യൂട്ടി ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് നമുക്കൊരു സ്പെഷ്യൽ ഡേ എന്ന് തോന്നിക്കഴിഞ്ഞാൽ അന്ന് ഡ്യൂട്ടി ഒഴിവാക്കാറുണ്ട്. ഇതാ എന്റെ ഡ്യൂട്ടി ഉണ്ടോ? അനുമനോട് പറയുന്നില്ല, നമ്മൾ ഒഴിവാക്കും. നമുക്ക് പ്രധാനപ്പെട്ടതെന്ന് തോന്നുകയും നമ്മൾ ആരെയെങ്കിലും തൃപ്തിപ്പെടുത്തണമെന്ന് മനസ്സിൽ പ്രത്യേകം കരുതുകയും ചെയ്യുന്ന ഒരാളുടെ കാര്യം വരുമ്പോൾ നമ്മൾ ജോലിയിലെ ചില കാര്യങ്ങൾ ലീവ് എടുത്തും പണം അന്നത്തെ ദിവസത്തെ വേണ്ടാന്ന് ചിന്തിച്ചുകൊണ്ട് ആ വ്യക്തിയെ സന്തോഷിപ്പിക്കാൻ നമുക്ക് ഇഷ്ടമാണ്. പക്ഷെ ആ വ്യക്തിയെ സന്തോഷിപ്പിക്കുന്നതാണോ, ക്രിസ്താവായ ദൈവത്തിന്റെ മുമ്പിൽ ആരാധിക്കാൻ പോകുന്നതാണോ നല്ലതെന്ന് ചോദിച്ചാൽ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. അമേരിക്കയിൽ വന്നപ്പോഴും ഞാൻ കുറച്ച് സാധാരണ മനുഷ്യരെ കണ്ടു. നേരത്തെ ഗൾഫ് നാടുകളിൽ പോകുമ്പോഴും ഈ ഭാഷാഴ്ചയുമായിട്ട് ബന്ധപ്പെട്ട ചെല്ലുന്ന സന്ദർഭങ്ങളിലും ഈവൻ നാട്ടിൽ ഞായറാഴ്ച അവധി തോന്നുന്നു. ഇവിടെ ഈ പറഞ്ഞ രാജ്യങ്ങളിലും പ്രദേശങ്ങളിലും ഒക്കെ ഈ ഭാഷാഴ്ച വരുമ്പം അവര് ഒരാഴ്ച മുഴുവനും അവധിയെടുത്ത് ഈ ആരാധനയിൽ ആവേശത്തോട് സംബന്ധിക്കുന്ന നമ്മുടെ ചിന്താപ്രകാരം മണ്ടന്മാരായ മനസ്സിലുണ്ട്. ഈ അമേരിക്ക വന്നപ്പോഴും അവര് പക്ഷേ പറഞ്ഞോണ്ട് നടക്കണമെന്നില്ല, യാദൃശ്ചികമായിട്ട് സംഭാഷണ മധ്യത്തിലും ചില സ്ഥലങ്ങളിലൊക്കെ ചെന്നപ്പോഴും കണ്ടെത്താൻ ഞാൻ ഈ ആഴ്ച ലീവ് എടുത്തേക്കാം, അല്ലെ ഒരു ഞായറാഴ്ചയും ഞാൻ എത്ര വലിയ ജോലി എനിക്ക് തരാമെന്ന് പറഞ്ഞാൽ ആ ജോലിയിൽ ഞാൻ ബലപ്പെടാറില്ല, അതിൽ ഞാൻ സന്തോഷിക്കാറില്ല. പക്ഷെ നമ്മള് മാനസിക ബലഹീനത കൊണ്ട് ഈ ഞായറാഴ്ചത്തേക്കൂടെ ഡ്യൂട്ടി വരുമ്പോ നമ്മൾ എന്ത് ചെയ്യും? ഒഴിവാക്കാൻ പറ്റത്തില്ല, അവർ വേറൊരു ഓപ്ഷൻ ഇല്ല എന്ന് പറയും. പക്ഷെ അവരോട് ശാന്തമായിട്ട് കുറച്ചു നേരം ഇരുന്ന് മിണ്ടിക്കഴിയുമ്പോ അവര് തന്നെ പറയും, പക്ഷെ വേണമെങ്കിൽ ഇതൊന്ന് സ്വിച്ച് ചെയ്താൽ പറ്റുന്നേ ഉള്ളൂ. പക്ഷെ നമ്മൾ അതിനെക്കുറിച്ച് അത്ര താല്പര്യത്തോടുകൂടി എടുക്കാറില്ല. അതുമൂലം നമുക്ക് നഷ്ടപ്പെടുന്നത് എന്തെന്ന് ചോദിച്ചാൽ പണം അല്ലെങ്കിൽ സാമ്പത്തികമായ കാര്യങ്ങളിൽ നമുക്ക് നേട്ടമുണ്ടാകും, മൂല്യങ്ങളുടെ കാര്യത്തിൽ നമുക്ക് എന്ത് സംഭവിക്കും? അതാണ് ഈ മരണശിക്ഷ എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്നതും ഞാൻ വിശ്വസിക്കുന്നതും. നമ്മൾ ബലമായി പിടിച്ചു വെച്ചിരുന്ന ചില ക്രൈസ്തവ മൂല്യങ്ങളിൽ, വേദപുസ്തകം നമ്മളെ പഠിപ്പിച്ച് ശീലിപ്പിച്ചു വെച്ചിരുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നമ്മൾ അറിയാതെ അതിൽ നിന്നൊരു കുറവ് വരും. സിമ്പിൾ എക്സാമ്പിൾ, രാജക്ഷേത്രത്തിനും മാമനത്തിനും ഞങ്ങൾക്ക് പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാകുന്ന ഒരു കാര്യം, ദേവാലയങ്ങളിൽ അതിഥികളായി വൈദികരിച്ചു നിങ്ങൾക്ക് അറിയാം. അതിപ്പോ ഞങ്ങൾ എന്ത് ചെയ്യും? അതിന്റെ കമ്മിറ്റിയിലൊക്കെ ഒന്ന് പറഞ്ഞിട്ട് ആ അച്ഛൻ അനുവാദം കൊടുക്കും. ഒരു രണ്ടു മൂന്നാഴ്ച അതിഥികൾ വന്നുകൊണ്ടിരിക്കുന്നു. എനിക്ക് അടുത്ത സമയത്ത് രണ്ടാഴ്ച ഒന്ന് കത്തായി, എനിക്ക് കുർബാന ചെല്ലാൻ അന്നേരം അവസരം ഇല്ല, ഇടയ്ക്ക് ഞങ്ങൾക്ക് കുർബാനയില്ല. പിന്നീട് അടുത്ത ഞായറാഴ്ച വരുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ ഈ മാമനച്ചന്റെ രാജേഷന്റെ എന്റെ മറുപടി ഒന്ന് തന്നെയായിരിക്കും. പിന്നീട് ഈ കർമ്മം ചെയ്യാനായിട്ട് ചെല്ലുമ്പോൾ മനസ്സ് പറയും, തെറ്റുമോ തെറ്റുമോ, ഇതെന്താ അങ്ങനെ ഉണ്ടായത്? ഉണ്ടോ സാർ? ഉണ്ടായിട്ടുണ്ടോ? എനിക്കുണ്ടായിട്ടുണ്ട്, എപ്പോഴും ഉണ്ടാകുന്നു. അതുകൊണ്ട് ഞാനത് ആരും ഗസ്റ്റ് വരള്ളേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാറില്ല. പക്ഷെ ഗസ്റ്റ് വരുമ്പോഴും ആ ബലിപീഠത്തിന് മുമ്പിൽ നിന്ന് അതിന്റെ സൈഡിൽ നിൽക്കുമ്പോഴും അതിനകത്ത് ഒരു തെറ്റും വരുത്താതെ അതിനകത്ത് ശ്രദ്ധിച്ച് തന്നെ നിൽക്കാൻ പറ്റിയ വലിയ പ്രശ്നം വരത്തില്ല. അന്ന് അശ്രദ്ധ, പ്രത്യേകിച്ച് പെരുന്നാളൊക്കെ വരുമ്പോൾ ക്രമീകരണങ്ങളുടെ പുറയിലൊക്കെ നമുക്ക് വെല്ലുവിളിയിലൊക്കെ, കൊച്ചുവള്ളി ഇരിക്കുമ്പോൾ കുഴപ്പമില്ല, വെല്ലുവിളിയിലൊക്കെ ഇരിക്കുമ്പോൾ അതിന്റെ പുറയിലൊക്കെ പോണ്ടി വരും. പക്ഷെ അങ്ങനെ ചെയ്ത് രണ്ടാഴ്ച കഴിയുമ്പോൾ നമുക്ക് എന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ ആ ബലിപീഠത്തിൽ അർപ്പിക്കേണ്ടുന്ന കർമ്മങ്ങളെ കുറിച്ച് പോലും സംശയം ഉണ്ടാകും. ഈ സംശയം ഡ്യൂട്ടി ചെയ്തിട്ട് വരുന്നവർക്കുണ്ടാകാറുണ്ടോ? ഉണ്ടാകാത്ത എന്താ, നമ്മൾ പുസ്തകം പിടിച്ചോണ്ടല്ലോ നിൽക്കുന്നു. അതെ, അച്ഛൻ അവിടെ ഉണ്ടല്ലോ, ശുശ്രൂഷക്കാരവിടെ ഉണ്ടല്ലോ. അങ്ങനെ ചിന്തിക്കുന്നതിന് പകരം കത്തോലിക്കാ സഭയിലെ ഒരു നന്മ ഞാൻ ഇവിടെ നിന്ന് കൂട്ടി ചെയ്യാം. ഒരു ഞായറാഴ്ച അവര് ആരാധനയിൽ സംബന്ധിച്ചില്ലെങ്കിൽ അവര് പറയുന്നൊരു വാക്കുണ്ട്, ഞങ്ങൾക്ക് അത് കടമാന്ന് പറയും. നമുക്ക് ഇതേവരെ കങ്ങിട്ട് കടമുണ്ട്, ഒരു കടവും ഇല്ലാത്തവരെ എന്റെ മുമ്പ് ഇരിക്കുന്നവരല്ല. ഈ ഒരു കാര്യത്തിൽ കടമില്ല, അത് ലാഭമാണ്. ഈ അച്ഛൻ പറഞ്ഞു അത് ലാഭമാണെന്ന് ചിന്തിക്കുക. ഞാൻ ഈ ഡ്യൂട്ടിയുടെ പിന്നെ അത് ചിലപ്പം ഒഴിവാക്കാൻ പറ്റാത്തവരെ ഞാൻ കളിയാക്കാൻ വേണ്ടി പറയുന്നതല്ല, പക്ഷേ ഒഴിവാക്കാൻ പറ്റുന്നവരുണ്ടെന്ന് ഇവിടെ വന്ന് ഞാൻ മനസ്സിലാക്കിയത് കൊണ്ട് ഞാൻ പറയുക. അവരുടെ വാക്കിൽ ഞാൻ കടം എടുത്തിട്ട് പറഞ്ഞാൽ പറ്റും. ചിലതൊക്കെ ചില ദേവാലയങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ടൊക്കെ ഇപ്പൊ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ ഇന്നലെ ഒരു ഒരു കത്തോലിക്ക സഭാദായത്തിൽപ്പെട്ടൊരു ഒരു മനുഷ്യനെ കണ്ടു. പള്ളി പോകുന്ന ഇഷ്ടമില്ലാത്തൊരു മനുഷ്യനാണ്, പക്ഷെ ഒന്ന് രണ്ട് പ്രാവശ്യം ആ പള്ളിയിലൊക്കെ പോകാൻ ഒരു പ്രേരണയും ഒരു പ്രത്യേകമായ കാരണവും ഒക്കെ ഉണ്ടായി. ഇപ്പൊ പറയുന്ന വെച്ചാൽ ഇപ്പൊ ഞായറാഴ്ച ആകുമ്പോ എനിക്ക് വീട്ടിലിരിക്കാൻ പറ്റത്തില്ല. പോകാതിരിക്കുന്ന മനുഷ്യന് ഒരു ശീലത്തിലേക്ക് വന്നപ്പോൾ ആ ശീലമായി. പക്ഷെ ശീലിച്ചുകൊണ്ടിരിക്കുന്ന അനേകർ എന്ത് ചെയ്തു, ആ ശീലത്തെ ഉപേക്ഷിച്ചിട്ട് പോകാതിരിക്കുന്നത് ലാഭമാണെന്ന് ചിന്തിച്ചു. ആ ലാഭം മൂലം നമുക്ക് കിട്ടുന്ന ശിക്ഷയെ കുറിച്ചും വേദപുസ്തകം പഠിപ്പിക്കുന്നു. മരണ ശിക്ഷയ്ക്ക് തുല്യമായ പല കാര്യങ്ങളും ഉണ്ടാകും. ദാറ്റ് മീൻസ് മരിച്ചു പോകുമെന്നുള്ളതല്ല, നമ്മൾ ജീവിക്കും. ചിലപ്പോ 90, 100, 110 വരെയൊക്കെ ജീവിക്കുമായിരിക്കും, പക്ഷേ ദൈവത്തിന്റെ രക്ഷാകരമായ പദ്ധതിയിൽ നിന്ന് നമ്മൾ മാറ്റപ്പെടും. ഞങ്ങളുടെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. ഡ്യൂട്ടി ഞായറാഴ്ച ചെയ്യുന്നവരെ പരിഹസിക്കുന്ന ഒരു പ്രസംഗമായിട്ട് ആരും ഇതിനെ പരിഗണിക്കരുത്. കഴിയുമെങ്കിൽ നമുക്ക് ദൈവത്തോടുള്ള ഉടമ്പടി ബന്ധം പുതുക്കുവാൻ ആരാധനയ്ക്കായി വിളിച്ചു തീർക്കുന്ന ദേവാലയ അന്തരീക്ഷത്തിലേക്ക് പ്രഭാതത്തിൽ നഗ്നനക്കാരത്തി മറിയ ഓടിയതുപോലെ നമ്മൾ എങ്ങോട്ട് ഓടണം? ആദ്യം എനിക്ക് പള്ളിയിൽ ഇരുന്ന് എനിക്ക് ആദ്യം ചെല്ലണം. അങ്ങനെയുള്ള കൊച്ചുങ്ങളെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്ക് ഇന്ന് ആദ്യം പോകണം. ഇപ്പോഴത്തെ കൊച്ചുങ്ങൾ നേരത്തെ അങ്ങ് നേരെ തിരിച്ചാ പറയുന്നത്, എനിക്ക് അങ്ങോട്ട് വലിയ വേണ്ട, പിന്നെ നിർബന്ധിച്ചാൽ ഞാൻ അങ്ങോട്ട് വരാം. ഇതെവിടുന്ന ശീലം ഉണ്ടായെന്ന് വെച്ചാൽ കൊച്ചിന്റെ ആധുനികതയിൽ നിന്നുണ്ടായതല്ല, അമ്മയും അപ്പനും കൂടെ ശീലിപ്പിച്ച ചില വേണ്ടാത്ത ശീലങ്ങളുടെ ഭാഗമായിട്ടും അതിന് കൊടുക്കേണ്ടുന്ന പ്രാധാന്യം ഭവനത്തിൽ സംസാര വിഷയത്തിൽ പോലും വരാത്തത് കൊണ്ടുമാണ് എന്ന് പറയുമ്പോൾ എന്നോട് ദേഷ്യം ഉണ്ടാകരുത്. എന്റെ വിശ്വാസ സമൂഹമേ, ഈ ചിന്ത പുതുതായി ചിന്ത പഠിപ്പിക്കാൻ തക്കവണ്ണം ഒരു വലിയ വിഷയവും ഗഹനമായിട്ടൊന്നും ചിന്തിപ്പാൻ എന്റെ മനസ്സിൽ ദൈവം ഇന്ന് തന്നു എന്ന് ഞാൻ ചിന്തിക്കുന്നില്ലെങ്കിൽ ദൈവം തോന്നിപ്പിച്ച വിഷയം ഇതാണ്. ശാബത്തിനെ ദൈവം ഒരു ഉടമ്പടിയായി തന്ന് തലമുറയോളം നിങ്ങളത് ശീലിക്കണം, അനുവർത്തിക്കണമെന്ന് പഠിപ്പിച്ചതുപോലെ കർത്തൃ ദിവസം പത്മോദ്വീപിലിടുന്ന ആത്മവിവശതയിലായ പരിശുദ്ധനായ യോഹന്നാൻ സ്ലീഹായെ പോലെ, ശിഷ്യനെ പോലെ, സ്നേഹത്തിന്റെ അപ്പോസ്തലനെ പോലെ ഈ ഒരു ആത്മവിവശതയിൽ ദേവാലയത്തിൽ പങ്കുകൊള്ളുവാൻ നമുക്കിടയാകുമ്പോൾ ദൈവം തമ്പുരാന്റെ രക്ഷാകരമായ പദ്ധതിയിൽ ആ ചിറകിൻ കീഴിൽ നമുക്ക് സംരക്ഷണം ഉറപ്പാക്കാൻ സാധിക്കും എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇങ്ങനൊരു അവസരം ബഹുമാനപ്പെട്ട രാജേഷ് അച്ഛൻ നൽകിയതിലുള്ള സന്തോഷം ഓർമ്മപ്പെടുത്തിക്കൊണ്ടും ആ വന്ദരായ വൈദികരുടെ സാന്നിധ്യവും അതോടൊപ്പം തന്നെ വിശ്വാസ സമൂഹം ശ്രദ്ധാപൂർവ്വം ഇത് കേട്ടതിലുള്ള പ്രത്യേകമായ സന്തോഷവും വിനയപൂർവ്വം അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്ക് പൂർണ്ണമാക്കി. വേദപുസ്തകത്തിലെ ഒരു പ്രത്യേക വാക്യമെടുത്ത് പ്രസംഗിക്കുന്നതിനേക്കാൾ ഉപരി പുതിയ നിയമത്തിലെയും പഴയ നിയമത്തിലെയും ആരാധനയുടെ ദിവസത്തെ പറ്റിയും അതിന്റെ പ്രാധാന്യത്തെ പറ്റിയും വളരെ അനുഗ്രഹീതമായ ഒരു പ്രഭാഷണം കേൾക്കുവാൻ തക്കവണ്ണം ഇവിടെയാക്കി. വാസ്തവത്തില് നമ്മളൊരു വാക്യം എടുത്ത് പലപ്പോഴും പ്രസംഗിക്കാനും അല്ലെ പ്രസംഗം കേൾക്കാനൊക്കെ ആഗ്രഹിക്കുന്നത് നമുക്ക് ആശ്വാസം കണ്ടെത്തുവാനും ഒക്കെയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു വേദപുസ്തകം നമ്മൾ പഠിക്കുന്നതും വേദപുസ്തകം കൂടുതൽ ആഴമായിട്ട് ഗ്രഹിക്കുകയും ഒക്കെ ചെയ്യേണ്ടതിന്റെ ഒന്നാമത്തെ ഉദ്ദേശം എന്ന് പറയുന്നത് ദൈവത്തെ അറിയുവാനും അത് ആരാധനയിലേക്ക് നമ്മളെ നയിക്കുക എന്നുള്ളതാണ്. ബാക്കിയൊക്കെ രണ്ടും മൂന്നും ഘടകങ്ങളൊക്കെയാണ്, നമുക്ക് ആശ്വാസം കണ്ടെത്തുന്നു, ബലം കണ്ടെത്തുന്നു, പ്രതീക്ഷയും പ്രത്യാശയൊക്കെ രണ്ടാണ്. പക്ഷെ ഒരു വ്യക്തി വേദോത്സവം പഠിക്കുകയും ഒരു വ്യക്തി വേദോത്സവത്തിന്റെ ആഴം മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അവനെ ആരാധിക്കുന്ന മനുഷ്യനാക്കി മാറ്റിയെടുക്കുക. കാരണം ആരാധിക്കുന്ന മനുഷ്യനാക്കണമെങ്കിൽ ദൈവമാരെന്ന് അറിയുക എന്നുള്ളതാണ്. വളരെ നല്ല രീതിയിൽ അച്ഛനത് പറയുകയുണ്ടായി. എനിക്ക് തോന്നി ജോലിക്ക് പോകുന്നത് പിന്നെയും ദൈവം ക്ഷമിക്കും. പക്ഷെ അതിലും പ്രയാസകരമായ ഒരു കാര്യമായി പലരൊക്കെ പള്ളി വരാതിരിക്കുന്ന അച്ഛനും സുഹൃത്തുക്കളുമുണ്ട്. വളരെ പ്രയാസമുള്ള സംഗതിയാണ് സുഹൃത്തുക്കൾ വന്നിട്ട് അവരെ സന്തോഷിപ്പിക്കാനായിട്ട് പള്ളി വരാതെ. ഞാൻ അവരോട് വഴക്ക് പറഞ്ഞു, ആ സുഹൃത്തുക്കളെയും വിളിച്ചോട് പള്ളി വരണം. അപ്പൊ അവർക്ക് നിങ്ങൾ അവരുടെ മനസ്സിലാക്കുക എന്താണ് ദൈവവും ആരാധനയും നമ്മളിലുള്ള ഭക്തിയും ഒക്കെ. അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്ക് വേണ്ടി നമ്മളിങ്ങനെ അവരുടെ വീട്ടിൽ ഇരിക്കുമ്പോഴത്തേക്ക് അവന്റെ ഉള്ള ആ സുഹൃത്തിന്റെ ഭക്തിയോട് നമ്മൾ കളയുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞായറാഴ്ച നോക്കിക്കൊണ്ട് മറ്റ് സന്തോഷ കാര്യങ്ങളിൽ അവിടെ ഇവിടെയൊക്കെ പോകാൻ ഞാൻ വളരെ ശാസിച്ചിട്ടുണ്ട്. അതിന് ജോലിക്ക് പോകുന്ന പിന്നെ നമുക്ക് മനസ്സിലാക്കാം അതിനേക്കാൾ സങ്കടകരമല്ലേ നമുക്ക് ആരാധന അർപ്പിക്കേണ്ട സമയങ്ങളിൽ ദൈവത്തെ ഉപേക്ഷിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ആനന്ദം കണ്ടെത്താനായിട്ട് പോകുന്നത്. ഇതൊക്കെ നമ്മൾ വളരെ അച്ഛൻ പറഞ്ഞൊരു വിഷയം വളരെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അങ്ങനെയൊക്കെ പ്രാധാന്യത്തോട് ഇതിനെ കാണുമ്പോൾ ആ ജീവിതത്തെ കുറെ കൂടെയൊക്കെ ഉള്ളിന്റെ ഉള്ളിൽ ദൈവിക സന്തോഷത്തിൽ ലോകത്ത് ജീവിപ്പാൻ തക്കവണ്ണം കടയായി തരുന്നത്. വളരെ വിശദമായിട്ട് പറയേണ്ട ഒരു അല്ലെങ്കിൽ പഠിക്കേണ്ട പഠിപ്പിക്കേണ്ട മനസ്സിലാക്കേണ്ട സംഗതിയാണ് നമ്മുടെ ആരാധനയുടെ പ്രാധാന്യം. തീർച്ചയായിട്ടും അച്ഛന്റെ അച്ഛൻ നമുക്ക് പറഞ്ഞു തന്ന ഈ കാര്യങ്ങൾ അത് നമ്മുടെ അറിവിനൊക്കെ ഒരു തുടക്കമായിട്ട് മാറട്ടെ. കൂടുതൽ അതിനെപ്പറ്റി ചിന്തിക്കുവാനും ധ്യാനിക്കുവാനും മനസ്സിലാക്കുവാനും കുറെ കൂടെ നമ്മുടെ ആരാധനയിൽ ആത്മാർത്ഥത ഉണ്ടാകുവാനൊക്കെ ഈ ഒരു പഠനവും ചിന്തയും ഉപയുക്തമാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. നല്ല ഒരു ചിന്തിക്കേണ്ട ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യങ്ങളെ പറ്റി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചാലേ തുടക്കപ്പെട്ട അച്ഛനുള്ള സ്നേഹം ഒരിക്കൽ കൂടി ഈ പ്രാർത്ഥന കൂട്ടായ്മയ്ക്ക് വേണ്ടി അറിയിക്കുന്നു. ഇപ്പോഴും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള സമയമാണ്. നമ്മുടെ സുവിശേഷ ഗീതങ്ങളിൽ 187-ാമത്തെ ഗീതം നമുക്കുള്ള സുപരിചിതമായ ആരാധന ഗീതം പാടിക്കൊണ്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. സുവിശേഷ ഗീതങ്ങളിലെ 187-ാമത്തെ ഗീതം. കരുണ കടലേ ദേവാസനയായം പെരുകി പിഴകൾ വാർത്തി തയ്യോ കഴുകണമെന്നേ തോ പേരുകൾ ഈ സമയത്ത് വായിക്കുന്നു. ഈ പേരുകൾ നമ്മുടെ ഓർമ്മയിലിരിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക. മിനു ജോർജ്, മേരി മാത്യു, മറിയാമ ഇഗ്നേഷ്യസ്, സുമ സണ്ണി, മേരി ജെമിനി, നിക്കൽ, അന്നമ്മ ജോർജ്, എ വി ജോർജ്, ദേവിക്കുട്ടി എബ്രഹാം, അമ്മണിക്കുട്ടി ഈശോ, ഐറിൻ ആൻലാൽ, വിനീത്, വി സി വർഗീസ്, ജീന, സി വൈ മാത്യു, എ സി വർഗീസ്, കുര്യൻ ചെറിയ, ജേക്കബ് പർക്കി, രാജു എബ്രഹാം, എയ്ഡൻ, ഗോജൻ മാത്യൂസ്, ലീലാമ ജൊഹാന, ഫിലിപ്പ് റമ്പാശൻ, ശോശമ്മ ജോൺ, ജോൺ ജോർജ്, തങ്കം ആൻഡ്രൂ, ജോൺ ചാക്കോ, അന്നമ്മ തോമസ്, കുഞ്ഞുകുഞ്ഞമ്മ, മോളി, രാജു ഡാനിയൽ, നോഹ, അരുൺ, ഡാനിയൽ, രൂപൻ, ആലിസ് ജോസഫ്, ജോയ്, വിൻസു ഉമ്മൻ, ജൊഹാൻ, വർഗീസ് ജോർജ്, ജോൺ, മോളി താമരവേലിൽ, ആരെങ്കിലും നിങ്ങളുടെ ഓർമ്മയിലുണ്ടെങ്കിൽ ഈ സമയത്ത് ഓരോരുത്തർ പ്രാർത്ഥിക്കും. ഞങ്ങളെ സ്നേഹിക്കുന്ന കരുണയുള്ള ദൈവമേ, വീണ്ടും അങ്ങയുടെ സന്നിധിയിൽ ഒരുമിച്ച് കൂടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും യാചിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ ഈ കൂട്ടായ്മ വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഇതിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും സംബന്ധിക്കാതെ പോയവരൊക്കെ അവിടുന്ന് കരുണയോടെ പരിപാലിക്കണമേ. ഓരോ നിമിഷവും അവിടുന്ന് ഞങ്ങളെ കരുതുകയും ലോകത്തിൻ്റെതായ ദുരിതങ്ങളും കഷ്ടതകളും അനുഭവിക്കേണ്ടി വരുമ്പോഴും അവയിലൊക്കെ തളർന്നു വീഴാതെ അവിടുത്തെ നിലമുള്ള ഭുജം നീട്ടി ഞങ്ങളെ താങ്ങുകയും നടത്തുകയും ചെയ്ത് അങ്ങയുടെ കൃപയോ സ്തുതിക്കുന്നു. തമ്പുരാൻ എന്നും അങ്ങ് ഞങ്ങൾക്ക് താങ്ങും തണലുമായിരിക്കണമേ. അതിനനുസൃതമായി അങ്ങയോട് ചേർന്ന് ജീവിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യണമേ. തിരുവചനത്തിൽ കേട്ടതുപോലെ മരണ ജീവിതത്തിന്റെ അവസാനം വരെയും ദൈവം അങ്ങനെ ആരാധിക്കാൻ കിട്ടുന്ന നിമിഷങ്ങളൊക്കെ അതാണ് ദൈവസ്ഥാനത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ നിമിഷങ്ങൾ എന്നുള്ള ബോധ്യത്തോടുകൂടി അവസരങ്ങൾ നഷ്ടപ്പെടുത്തി കളയാതെ എത്തിച്ചിരിക്കുന്ന നിമിഷങ്ങളെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള നിമിഷങ്ങളായി ഞങ്ങളുടെ ശ്രമഫലം കൊണ്ട് ആത്മാർത്ഥം കൊണ്ട് രൂപപ്പെടുത്തുവാൻ തക്ക ഒന്ന് സഹായിക്കണമേ. അങ്ങയുടെ മുമ്പായി ഞങ്ങൾ അർപ്പിക്കുന്ന ആരാധനകളും കീർത്തനകളും അപേക്ഷകളും ഒക്കെ സ്വർഗം തുറന്ന് കേൾക്കണമേ. വിശ്വാസത്തോടും ഒരുക്കത്തോടും എളിമയോടും അടുത്തു വരുന്നവരെ ഒരു നാളും കൈവിടാതെ അവരുടെ ഹൃദയങ്ങളെ അവരുടെ മനസ്സിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് അവരെ നയിക്കുന്നത് ചാവേ. ഞങ്ങളുടെ പേഷ്യന്റുകൾക്കും എന്തൊക്കെ ഒന്ന് സഹായിക്കണമേ. രോഗികളായി ഞങ്ങൾ ഓർത്തവരെയൊക്കെ വീണ്ടും അങ്ങയുടെ മുമ്പാകെ സമർപ്പിക്കുന്നു, അനുഗ്രഹിക്കണമേ. ജീവിതത്തിൽ കഠിനമായ രോഗങ്ങളെ പറ്റിയുള്ള ഭീതി മനസ്സിൽ വ്യാപരിക്കുമ്പോൾ ആ വേദനയുടെ ആ ഭയത്തിന്റെയൊക്കെ അപ്പുറം തമ്പുരാനെ അങ്ങയുടെ സാന്നിധ്യം അവയൊക്കെ മറന്നുകൊണ്ട് ദൈവസ്നേഹം അനുഭവിക്കുന്ന നല്ല നിമിഷങ്ങളായി ആ നിമിഷങ്ങളെ രൂപാന്തരപ്പെടുത്തുവാനൊക്കെ ഒന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബാഹ്യമായ നയനങ്ങൾ അടച്ച് ആന്തരികണ്ണുകളെ തുറക്കുമ്പോൾ അങ്ങയുടെ നിറവുള്ള മുഖം കണ്ട് സംതൃപ്തി അടയാവാൻ തക്കവണ്ണം, ധൈര്യപ്പെടുവാൻ തക്കവണ്ണം ജീവിതത്തിന്റെ മക്കളെയൊക്കെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരിലേക്ക് പ്രവഹിക്കുന്ന ഔഷധങ്ങളും അവരെ ശുശ്രൂഷിക്കുന്ന വൈദ്യന്മാരിലൊക്കെ ദൈവചൈതന്യം കണ്ടെത്തുവാൻ തക്കവണ്ണം സഹായിക്കണമേ. ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളും ദൈവാലയത്തിൽ വന്ന് ഭക്തിയോട് ആരാധിക്കത്തക്കവണ്ണം നല്ല ആരോഗ്യമുള്ളവരായി മാറ്റപ്പെടുവാൻ നീ അവരെയൊക്കെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പേര് ഓർത്തവരും ഉറക്കാതെ വിട്ടുപോയിട്ടുള്ള എല്ലാവരെയും അങ്ങയുടെ മുമ്പ് സമർപ്പിക്കുന്നു. അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഞങ്ങൾ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, യുവാക്കന്മാർ യുവതികളെ ചെറുപ്പക്കാരെ ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, കുടുംബജീവിതം നയിക്കുന്ന മാതാപിതാക്കളെ സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, വാർദ്ധക്യത്തിലിരിക്കുന്നവരെ ഓർക്കുന്നു, വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെട്ട ദമ്പതികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരെ ജോലി നഷ്ടപ്പെട്ടവരെ ഓർക്കുന്നു, ജോലി ചെയ്യുന്നവർക്ക് നല്ല ആരോഗ്യവും കഴിവും പ്രാപ്തിയും നല്ല പ്രതിഫലം ലഭിക്കണമേ. ജീവിതത്തിൽ നന്മകൾ അനുമതി ലഭിക്കുമ്പോൾ മറ്റുള്ളവരെ കൂടെ സഹായിക്കത്തക്കോണമുള്ള നല്ല അറിവ് ഇതിന്റെ മക്കൾക്ക് ഇവിടെ പ്രദാനം ചെയ്യണം. സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, സഭയെ നയിക്കുന്ന പരിശുദ്ധ പിതാക്കന്മാരെ ഓർക്കുന്നു, സഭയുടെ എല്ലാ വൈദികരെയും ശുശ്രൂഷകരെയൊക്കെ ഓർക്കുന്നു, വിശ്വാസികളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ഈ ദേശത്തെ മാതൃദേശത്തെ ഓർക്കുന്നു, പ്രകൃതിക്ഷോഭം മൂലവും തീവ്രവാദം മൂലം പീഡിപ്പിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഒരിക്കൽ കൂടി പ്രാർത്ഥന കൂട്ടായ്മയെ ഓർക്കുന്നു. ഇന്ന് ധ്യാനത്തിന് നേതൃത്വം കൊടുത്ത പ്രിയപ്പെട്ട അച്ഛനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തുടർന്നും അദ്ദേഹത്തിന്റെ ശുശ്രൂഷകളൊക്കെ വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഈ ഭദ്രാസനത്തെ വീണ്ടും രൂപ സമർപ്പിക്കുന്നു. തങ്ങളെ വാങ്ങിപ്പോയും ദൈവകരങ്ങളിൽ ഓർക്കുന്നു. ഞങ്ങൾ നിന്നെ നിന്റെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും എന്ന് വന്നാളും ചുതിച്ചു കൊടുത്തുവാനായിട്ട് തന്നെ.
പിതാവ് ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാമ്പുത്രന്റെ കൃപയും പരിശുദ്ധവാടെ സംബന്ധവും സൗഹാസവും നാം എല്ലാവരുടെ മേലും പ്രത്യേകിച്ച് നാം ഇന്നോർത്ത് പ്രാർത്ഥിച്ചവരുടെ ആവശ്യങ്ങളോടുകൂടിയും നമ്മുടെ ഈ പ്രാർത്ഥനാ കൂട്ടത്തോട് ഇതിന് നേതൃത്വം കൊടുക്കുന്നവരോടുകൂടിയും നമ്മുടെ സഭയോടും ആത്മീയ പ്രവർത്തനങ്ങളോടുകൂടിയും ഇപ്പോൾ എപ്പോഴും
അനുഗ്രഹിതമായി ശുശ്രൂഷയിൽ സംബന്ധിച്ച് എല്ലാവരോടുള്ള സ്നേഹം അറിയിക്കുന്നു. ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട പ്രകാശനത്തിനോടുള്ള സ്നേഹം അറിയിക്കുന്നു. അതുപോലെ വന്ന് മാമനച്ചൻ, വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് സാന്നിധ്യം കൂടെ നടക്കുന്ന എല്ലാ വൈദികരോടുള്ള സ്നേഹം അറിയിക്കുന്നു. പള്ളിയങ്കണത്തിൽ കൂടിയിരിക്കുന്ന വിശ്വാസികൾ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ ഇതിന്റെ ഭാഗമാകുന്ന എല്ലാവരെയും വീണ്ടും ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എന്റെ അധ്യക്ഷതയ്ക്കുള്ള പ്രിയപ്പെട്ട മനോജ്, അതുപോലെ തന്നെ ബൈബിൾ വായിച്ച സഹോദരി എല്ലാവരോടുള്ള സ്നേഹം, മോഹനങ്ങൾ എല്ലാവരുള്ള സ്നേഹം ഒരിക്കലും കൂടി അറിയിക്കുന്നു. ദൈവനിവരെ അനേവരെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.